കഴിഞ്ഞ ആഴ്ച ഓർപ്പിച്ച പോലെ ദാനിയേൽ പ്രവചനം 9-ാം അധ്യായം നമ്മൾ ഇന്ന് പഠിക്കാൻ പോവുകയാണ്. പ്രവചന പഠനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ് ദാനിയേൽ പ്രവചനം 9-ാം അധ്യായം. പ്രത്യേകിച്ച് 9-ാം അധ്യായത്തിലെ 70 ആഴ്ചവട്ടം എന്ന് പറയുന്ന ഈ പഠനം പ്രവചനത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഓഫ് പ്രൊഫസി എന്ന് പറയുന്നത് ദാനിയേൽ പ്രവചനം 9-ിലെ 70 ആഴ്ചവട്ടത്തിൻ്റെ പഠനമാണ്. ഇത് ദൈവജനത്തെ സംബന്ധിച്ച് വളരെ അത്യന്താപേക്ഷിതമായി മനസ്സിലാക്കേണ്ട പഠിക്കേണ്ട ഒരു വേദഭാഗമായിട്ടിരിക്കുന്നു. നമുക്ക് പ്രാരംഭമായി അതിലേറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഒന്ന് വായിക്കാമെന്ന് ആഗ്രഹിക്കുകയാണ്. ദാനിയേൽ പ്രവചനം 9-ാം അധ്യായത്തിൻ്റെ 20 തൊട്ടുള്ള വാക്യം: ഇങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുകയും എൻ്റെ പാപവും എൻ്റെ ജനമായ ഇസ്രയേലിൻ്റെ പാപവും ഏറ്റുപറയുകയും എൻ്റെ ദൈവത്തിൻ്റെ വിശുദ്ധ പർവ്വതത്തിന് വേണ്ടി എൻ്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ അപേക്ഷ കഴിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഞാൻ എൻ്റെ പ്രാർത്ഥന കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആദിയെങ്കിൽ ഞാൻ അത്യന്തം ക്ഷീണിച്ചിരുന്ന സമയത്ത് ദർശനത്തിൽ കണ്ട ഗബ്രിയേൽ എന്ന പുരുഷൻ ഏകദേശം സന്ധ്യായാഗത്തിൻ്റെ നേരത്ത് എന്നോട് അടുത്തു വന്നു. അവൻ വന്നെന്നോട് പറഞ്ഞതെന്നാൽ, ദാനിയേലേ, നിനക്ക് ബുദ്ധി ഉപദേശം തരേണ്ടതിന് ഞാനിപ്പോൾ വന്നിരിക്കുന്നു. നീ ഏറ്റവും പ്രിയനാകിയാൽ നിന്റെ യാചനകളുടെ ആരംഭത്തിങ്കിൽ തന്നെ കൽപ്പന പുറപ്പെട്ടു. നിന്നോടറിയിപ്പാൻ ഞാൻ വന്നു ഇരിക്കുന്നു. അതുകൊണ്ട് നീ കാര്യം ചിന്തിച്ച് ദർശനം ഗ്രഹിച്ചുകൊള്ളുക. അതിക്രമത്തെ തടസ്സം ചെയ്ത് പാപങ്ങളെ മുദ്രയിടുവാനും അകൃത്യത്തിന് പ്രായശ്ചിത്തം ചെയ്ത് നിത്യനീതി വരുത്തുവാനും ദർശനവും പ്രവചനവും മുദ്രയിടുവാനും അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുവാനും തക്കവണ്ണം നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. അതുകൊണ്ട് നീ അറിഞ്ഞ് ഗ്രഹിച്ചു കൊള്ളേണ്ടത് എന്തെന്നാൽ, യെരുശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിയുവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ അഭിഷിക്തനായ പ്രഭു വരെ 7 ആഴ്ചവട്ടം 62 ആഴ്ചവട്ടം കൊണ്ട് അതിൻ്റെ വീതിയും കിടങ്ങുമായി കഷ്ടകാലങ്ങളിൽ തന്നെ വീണ്ടും പണിയും. 62 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് അഭിഷിക്തൻ ഛേദിക്കപ്പെടും, അവൻ ആരുമില്ലെന്ന് വരും. പിന്നെ വരുവാനിരിക്കുന്ന പ്രഭുവിൻ്റെ പടജനം നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കും. അവൻ്റെ അവസാനം ഒരു പ്രളയത്തോടെ ആയിരിക്കും. അവസാനത്തോളം യുദ്ധമുണ്ടാകും. ശൂന്യങ്ങളും നിർണയിക്കപ്പെട്ടിരിക്കുന്നു. അവനൊരു ആഴ്ചവട്ടത്തേക്ക് പലരോടും നിയമത്തെ കഠിനമാക്കും. ആഴ്ചവട്ടത്തിൻ്റെ മധ്യേ അവൻ ഹനനയാകവും ഭോജനയാകവും നിർത്തലാക്കി കളയും. മ്ലേച്ഛതകളുടെ ചിറകിന്മേൽ ശൂന്യമാക്കുന്നവൻ വരും. നിർണയിക്കപ്പെട്ടിരിക്കുന്ന സമാപ്തിയോളം ശൂന്യമാക്കുന്നവൻ്റെ മേൽ കോപം ചൊരിയും. ഈ പ്രവചനം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ദൈവസഭയെ സംബന്ധിച്ചുള്ള പ്രവചനമല്ല. ഈ പ്രവചനത്തിൽ പ്രത്യേകം ദൈവം എടുത്തു പറഞ്ഞു. ആ വേദഭാഗം നമുക്കൊന്ന് വായിക്കാം. 24-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്തിലെ നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. അതായത് ദാനിയേലിൻ്റെ ജനം യഹൂദ ജനമാണ്. യഹൂദ ജനത്തിനും വിശുദ്ധ നഗരത്തിനും യെരുശലേമിനും 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. ഈ പ്രവചനത്തിൽ സഭയെക്കുറിച്ചോ സഭയുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങൾ പരാമർശിച്ചിട്ടില്ല. ഈ പ്രവചനം പ്രത്യേകം യഹൂദനും യഹൂദൻ്റെ നഗരത്തെക്കുറിച്ചുമാണെന്നുള്ളത് 24-ാം വാക്യത്തിൽ ഗബ്രിയേൽ വളരെ വ്യക്തമായി വെളിപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ഈ പ്രവചനം പഠിക്കുന്നതിന് മുമ്പ് ഈ പ്രവചനത്തിനൊരു പശ്ചാത്തലമുണ്ട്. ദാനിയേൽ എന്ന് പറയുന്ന ഭക്തനായ മനുഷ്യൻ വചനത്തിൽ വെളിപ്പെടുത്തിയതുപോലെ ബാബേൽ പ്രവാസത്തിലേക്ക് പിടിച്ചുകൊണ്ടുപോയി. ബാബേലിൽ താൻ ഏകദേശം 67 വർഷമായി ഒരു പ്രവാസിയായി അവിടെ കഴിയുകയാണ്. ഭക്തനായ ദാനിയേൽ ദൈവത്തിൻ്റെ വചനം വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. താൻ അങ്ങനെ പ്രാർത്ഥിക്കുകയും വായിക്കുകയും ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ജെറമ്യ പ്രവചനം തൻ്റെ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. നമുക്ക് ആ വേദഭാഗം ഒന്ന് ശ്രദ്ധിക്കാം. ജെറമ്യ പ്രവചനം 25-ാം അധ്യായം ദാനിയേൽ വായിച്ച വേദഭാഗം ഇതാണെന്നുള്ളതിന് സംശയമില്ല. ജെറമ്യ പ്രവചനം 25-ാം അധ്യായം 11-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ഈ ദേശമൊക്കെയും ശൂന്യവും സ്തംഭനഹേതുവും ആകും. ഈ ജാതികൾ ബാബേൽ രാജാവിനെ 70 സംവത്സരം സേവിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. 70 സംവത്സരം തികയുമ്പോൾ ഞാൻ ബാബേൽ രാജാവിനെയും ആ ജാതിയെയും കൽദേയരുടെ ദേശത്തെയും അവരുടെ അകൃത്യ നിമിത്തം സന്ദർശിച്ച് അതിനെ ശാശ്വത ശൂന്യമാക്കി തീർക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ജെറമ്യ പ്രവചനം അതിൻ്റെ 29-ാം വാക്യം കൂടി: യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ബാബേലിനെ 70 സംവത്സരം കഴിഞ്ഞ ശേഷമോ ഞാൻ നിങ്ങളെ സന്ദർശിച്ച് ഈ സ്ഥലത്തിലേക്ക് മടക്കി വരുത്തുമെന്ന് നിങ്ങളോടുള്ള എൻ്റെ വചനം ഞാൻ നിവർത്തിക്കുകയുള്ളൂ. നമ്മൾ ദാനിയേൽ പ്രവചനം 9-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ കൽദേ രാജ്യത്തിൻ്റെ രാജാവുമായി തീർന്നവനും മേദ്യ സന്ധതിയിലുള്ള അഹശ്വരേഷിൻ്റെ മകനുമായ ദാര്യവേഷിൻ്റെ 1-ാം ആണ്ടിൽ, അവൻ്റെ വാഴ്ചയുടെ 1-ാം ആണ്ടിൽ തന്നെ ദാനിയേൽ എന്ന ഞാൻ യെരുശലേമിൻ്റെ ശൂന്യാവസ്ഥ 70 സംവത്സരം കൊണ്ട് തീരുമെന്നിങ്ങനെ യഹോവയുടെ അരുളപ്പാട് യെരമ്യ പ്രവാചകനുണ്ടായ പ്രകാരം ഒരു കാലസംഖ്യ പുസ്തകങ്ങളിൽ നിന്ന് ഗ്രഹിച്ചു. അപ്പോൾ ഞാൻ ഉപവസിച്ചും രട്ടെടുത്തും വെണ്ണീരിൽ ഇരുന്നും കൊണ്ട് പ്രാർത്ഥനയോടും യാചനകളും കൂടെ അപേക്ഷിക്കേണ്ടതിന് ദൈവമായ കർത്താവിലേക്ക് മുഖം തിരിച്ചു. നമ്മൾ ഈ 9 അധ്യായത്തിൻ്റെ ആദ്യത്തെ 2-3 വാക്യങ്ങളിൽ ഈ വെളിപ്പാടിൻ്റെ പശ്ചാത്തലം കിട്ടുന്നു. നമ്മളിവിടെ വായിക്കുന്നു, യെരമ്യാ പ്രവാചകന്റെ പുസ്തകം താൻ വായിച്ചപ്പോൾ, നമ്മളിപ്പോൾ വായിച്ച ജെറമ്യാവ് 25:11 29:10 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന പോലെ ബാബേൽ പ്രവാസം 70 സംവത്സരം കൊണ്ട് തീർന്നിട്ട് അതിൻ്റെ ശേഷം ഇസ്രായേൽ മക്കളെ മടക്കി വരുത്തും എന്നുള്ളൊരു കാലസംഖ്യ ജെറമ്യാവിൻ്റെ പുസ്തകത്തിൽ നിന്ന് ദാനിയേൽ ഗ്രഹിക്കുകയാണ്. താൻ അത് ഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ പ്രവാസം തീരാൻ പോകുന്നുവെന്ന് മനസ്സിലാക്കി താൻ വളരെ വിനയപ്പെട്ട് ഉപസിച്ച് പ്രാർത്ഥിച്ച് തൻ്റെ പാപവും ജനത്തിൻ്റെ പാപവും ദൈവത്തിൻ്റെ മുമ്പാകെ പറഞ്ഞുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് താൻ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് മുഖം തിരിച്ച് മടങ്ങിപ്പോകുവാൻ വേണ്ടി കൃപ കാണിപ്പാൻ ദൈവത്തോട് പ്രാർത്ഥിപ്പാനായിട്ട് തുടങ്ങി. ഈ പ്രാർത്ഥനയുടെ ഫലമായി ദൈവം ഈ വസ്തുതകളുടെ ശരിയായിട്ടുള്ള വസ്തുത ദാനിയേലിനെ ഗ്രഹിപ്പിക്കുവാൻ ഗബ്രിയേൽ പ്രവാചകനെ ദാനിയേലിൻ്റെ അടുക്കൽ അയക്കുകയാണ്. ഗബ്രിയേൽ പ്രവാചകൻ വന്ന് ഈ കാര്യങ്ങളുടെ അന്തം എന്താകുമെന്ന് ദാനിയേലിന് മനസ്സിലാക്കി കൊടുക്കുകയാണ്. അതാണ് ദാനിയേലിൻ്റെ പുസ്തകം 9 24 നാം വായിക്കുന്ന 70 ആഴ്ചവട്ടത്തിൻ്റെ കണക്കുകൾ എന്നുള്ളത് ശ്രദ്ധേയമായിരിക്കുന്നു. നമുക്ക് ആ ഭാഗത്തിലേക്ക് മടങ്ങി വരാം. ദാനിയേലിൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ദൈവം കേട്ടു എന്നുള്ളത് നെഹെമ്യാവിൻ്റെ പുസ്തകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പ്രാർത്ഥനയുടെ ഫലമായി എസ്രയുടെ പുസ്തകത്തിലും നെഹെമ്യാവിൻ്റെ പുസ്തകത്തിലും നമ്മൾ വായിക്കുന്നു, എസ്രയുടെ പുസ്തകത്തിൽ 50,000 മടങ്ങി വന്ന് യെരുശലേമിൻ്റെ പണികൾ നടത്തുവാനായിട്ട് അവർ തുടങ്ങുകയാണ്. യെരുശലേം ദേവാലയത്തിൻ്റെ പണിയിൽ അവർ ഏർപ്പെടുകയാണ്. അപ്പോൾ ദാനിയേലിനെ സംബന്ധിച്ച് 70 കൊണ്ട് അല്ലെങ്കിൽ 70 കൊണ്ട് ബാബിലോൺ പ്രവാസത്തിൻ്റെ കാലഘട്ടം അവസാനിച്ച് പ്രവചനത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് പോലെ അനുഗ്രഹിക്കപ്പെട്ടൊരവസ്ഥയിലേക്ക് മാറ്റപ്പെടുമെന്നൊരു ധാരണ വന്നപ്പോൾ 70 70 അവർക്ക് നിയമിച്ചിരിക്കുന്നുവെന്ന് ഗബ്രിയേൽ മൂലം ദാനിയേലിൻ്റെ ദൈവം വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. നമ്മൾ ഇസ്രായേലിൻ്റെ ചരിത്രം പഠിക്കുകയാണെങ്കിൽ അവരോട് ദൈവം ഇടപെടുന്നതിൽ പലപ്പോഴും 70 സമയം കാണുവാനായിട്ട് കഴിയുന്നു. 70 എന്ന് പറയുന്നത് ഇവിടെ ദിവസമാണോ ഇവിടെ വർഷമാണോ ആഴ്ചകളാണോ എന്നൊന്നും പറഞ്ഞിട്ടില്ലേ. എന്നാൽ അവിടെ പറഞ്ഞിരിക്കുന്ന പഠനം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ 70 എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ആഴ്ചവട്ടം എന്ന് പോലും മൂലഭാഷയിൽ പറഞ്ഞിട്ടില്ല. 77s ആർ ഡിക്രീഡ് ഫോർ ദൈ പീപ്പിൾ. 70 തൻ്റെ ജനത്തിന് വേണ്ടി വേർതിരിച്ചിരിക്കുന്നു എന്നാണ് മൂലഭാഷയിൽ എബ്രായ ഭാഷയിൽ അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 70 അത് വർഷമാണോ അത് ആഴ്ചയാണോ മാസമാണോ എന്നൊന്നും വെളിപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ഈ സാഹചര്യം വെച്ചിട്ട് വ്യക്തമായി കാണുവാൻ കഴിയുന്നു 70 വർഷങ്ങളാണെന്ന് വ്യക്തമായി കാണാൻ കഴിയുന്നു. എന്ന് പറഞ്ഞാൽ 70 × 7 വെച്ചാകുമ്പോൾ 490 എന്നുള്ള കണക്ക് നമുക്കവിടെ ലഭിക്കുന്നു. നമ്മൾ ഇസ്രായേലിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ അവരുടെ ചരിത്രത്തിൽ ദൈവം അവരോട് ഇടപെട്ടതിൽ പലപ്പോഴും 490 70 നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഉദാഹരണമായിട്ട് അവരുടെ പൂർവ്വപിതാവായ അബ്രഹാമിനെ അവിടെ ദൈവം ഉടമ്പടി ചെയ്ത ശേഷം കനാൻ നാട്ടിൽ പ്രവേശിക്കുന്ന കാലഘട്ടത്തെ നമ്മൾ വിലയിരുത്തി നോക്കിയാൽ അബ്രഹാമിനോട് ദൈവം ഉടമ്പടി ചെയ്ത് കനാൻ നാട്ടിൽ യഹൂദന്മാർ പ്രവേശിക്കുന്നത് വാസ്തവത്തിൽ 490 കഴിയുമ്പോഴാണ്. വീണ്ടും നമ്മൾ ശ്രദ്ധിച്ചാൽ അവിടം തുടങ്ങി അവരുടെ ആദ്യത്തെ രാജാവായി ശൗൽ പ്രത്യക്ഷപ്പെടുന്ന കാലഘട്ടം വരെ 490. വീണ്ടും നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അവിടം തുടങ്ങി, അതായത് അവരുടെ രാജകീയ ഭരണത്തിൻ്റെ ആരംഭം തുടങ്ങി അവർ പരാജയപ്പെട്ട് ബാബിലോൺ പ്രവാസത്തിലേക്ക് പോകുന്നത് വരെ 490. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അബ്രഹാമിനോട് ദൈവം ഉടമ്പടി ചെയ്ത് അവർ കനാനിനെ കൈവശമാക്കുന്നത് 490 എടുത്തു. അതിൻ്റെ ശേഷം അവിടം തുടങ്ങി അവരുടെ ആദ്യത്തെ രാജാവായ ശൗല് പ്രത്യക്ഷം വരുന്ന കാലഘട്ടം 490. ഈ രാജകീയ ഭരണം തുടങ്ങി അവർ അനുസരണക്കേടിൻ്റെ ഫലമായി ബാബേലിൽ പ്രവാസികളായി പോകുന്നത് ശ്രദ്ധിച്ചാൽ വീണ്ടും അത് 490. അപ്പോൾ ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ പലപ്പോഴും 490 കാലഘട്ടം കാണുന്നു. ഇവിടെയും വെളിപ്പെടുത്തി നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും 70 നിയമിച്ചിരിക്കുന്നു. നമ്മൾ ഓർത്തു 70 നിയമിച്ചിരിക്കുന്നു. 70 × 7 490 നിയമിച്ചിരിക്കുന്നു. ദൈവം ഇവിടെ വീണ്ടും ഒരു 490 വർഷത്തിൻ്റെ കാലഘട്ടം ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ വെളിപ്പെടുത്തുകയാണ്. എന്നാൽ ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ പറഞ്ഞിരിക്കുന്ന വേദഭാഗം ഒരു വിധത്തിലും സഭയോടുള്ള ബന്ധത്തിലല്ല, നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും. നിന്റെ ജനമെന്ന് പറയുന്നത് യഹൂദന്മാർ, വിശുദ്ധ നഗരമെന്ന് പറയുന്നത് യെരുശലേം. അപ്പൊ യെരുശലേമിനോടുള്ള ബന്ധത്തിൽ, യഹൂദനോടുള്ള ബന്ധത്തിൽ 77 ദൈവം പ്രത്യേകം നിയമിച്ചിരിക്കുന്നതായിട്ട് നമ്മൾ കാണുകയാണ്. ഈ പഠനത്തോടുള്ള ബന്ധത്തിൽ ഒരു കാര്യം കൂടി ഞാൻ ഓർപ്പിച്ചോളട്ടെ, ഈ പഠനമാണ് അനേക യഹൂദന്മാരുടെ കണ്ണുകൾ തുറന്ന് യേശു ക്രിസ്തു അവരുടെ മശിഹയാണെന്ന് കാണുവാനിടയാക്കിയ വേദഭാഗം. ഞാനൊരു സംഭവം വായിച്ചു. ലിയോപോൾഡ് കഹാൻ എന്ന് പറയുന്ന ഒരു യൂറോപ്യൻ റാബി, അദ്ദേഹം ഈ 9-ാം അധ്യായത്തിൻ്റെ 25-ഉം 26-ഉം വാക്യം വായിച്ചപ്പോൾ, അഭിഷിക്തം ഛേദിക്കപ്പെടുന്ന കാലഘട്ടം മനസ്സിലാക്കിയപ്പോൾ തനിക്ക് മനസ്സിലായി മശിഹ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. മശിഹ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. യെരുശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിയുവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ അഭിഷിക്തനായ പ്രഭു വരെ ഇത്ര കാലഘട്ടമാണെങ്കിൽ, ചരിത്രം വെച്ചിട്ട് ലിയോപോൾഡ് കഹാൻ എന്ന് പറയുന്ന ഒരു യൂറോപ്യൻ ഒരു റാബി മശിഹ വന്നിട്ടുണ്ടെന്നുള്ളത് വിശ്വസിച്ചുകൊണ്ട് തന്നെക്കാട്ടിൽ വളരെ പ്രായം ചെന്ന ഒരു റബിയുടെ അടുക്കൽ ചെന്ന് ചോദിച്ചു, വേർ ഈസ് ദ മശിഹ, എവിടെയാണ് മശിഹ എന്ന് ചോദിച്ചു. അദ്ദേഹം എന്തുകൊണ്ടോ മറുപടി പറഞ്ഞു, ഒരു പക്ഷെങ്കിൽ ന്യൂയോർക്കിലായിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ ഇങ്ങനെയാണ് ചരിത്രത്തിൽ വായിച്ചത്, ലിയോപോൾഡ് കഹാൻ തനിക്കുള്ള സകല സ്വത്തുക്കളും വിറ്റിട്ട് അമേരിക്കയിലോട്ട് യാത്ര ചെയ്യുവാൻ ഒരു പ്ലെയിൻ ടിക്കറ്റ് കരസ്ഥമാക്കി താൻ ന്യൂയോർക്കിൽ വന്ന് ലാൻഡ് ചെയ്തു. താൻ അവിടെ തെരുവിലും മറ്റും മശിഹയെ അന്വേഷിച്ച് നടക്കുകയാണ്. ഒരു രാത്രി സമയം താൻ ഒരു തെരുവിൽ കൂടെ നടക്കുമ്പോൾ ഒരു ഗോസ്പൽ മിഷൻ ഹാളിൽ നിന്ന് മനോഹരമായി പാട്ട് വരുന്നത് കേട്ട് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ അവിടോട്ട് ആകർഷിച്ചു. താൻ ആ പാട്ട് കേട്ട സ്ഥലത്ത് ചെന്നിട്ട് ആ ഹാളിൻ്റെ പുറകിൽ പോയി താനൊരു കസാറയിലിരുന്നു. ആ കസാറയിലിരുന്നപ്പോൾ അന്ന് പ്രസംഗിച്ച പ്രാസംഗികൻ യേശു ക്രിസ്തു മശിഹയാണെന്ന് പ്രസംഗിക്കുകയായിരുന്നു. ആ പ്രസംഗം കേട്ടുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് തന്നെ കൺവിൻസ് ചെയ്ത് യേശു ക്രിസ്തുവാണ് മശിഹ എന്നുള്ളത് ലിയോപോൾഡ് കഹാന് ബോധ്യമായി. താൻ അന്ന് ദൈവസേനയിൽ വിനയപ്പെട്ട് യേശു ക്രിസ്തുവിനെ രക്ഷകനായി അംഗീകരിച്ച് രക്ഷിക്കപ്പെട്ടു. ഉടനെ താൻ ചെയ്തത് അവിടെയൊരു ഒരു സ്റ്റേബിൾ, അതായത് കുതിരയെ കെട്ടുന്ന ഒരിടം വിലയ്ക്ക് വാങ്ങി അവിടെ എല്ലാം വൃത്തിയാക്കി കസാറകൾ നിരത്തി അവിടെ വെച്ച് യഹൂദന്മാരോട് യേശു മശിഹാണെന്ന് തെളിയിക്കുന്ന ഒരു പ്രവർത്തനം താൻ ആരംഭിച്ചു. ആ പ്രവർത്തനമാണ് ദ അമേരിക്കൻ ബോർഡ് ഓഫ് മിഷൻ ടു ദ ജൂസ് എന്ന് പറയുന്ന ആ പ്രവർത്തനം. അവിടെ ആരംഭിക്കുകയാണ് ലിയോപോൾഡ് കഹാൻ എന്ന് പറയുന്ന ഭക്തനായ ഈ മനുഷ്യൻ. യഹൂദന്മാരോട് സുവിശേഷം പറയുവാനുള്ള ആരംഭം താൻ അവിടെ കുറിച്ചത് 70 ആഴ്ചവട്ടത്തിൻ്റെ പഠനം കൊണ്ട് അവരുടെ മശിഹ വന്നു എന്നുള്ളത് ഗ്രഹിച്ചത് കൊണ്ടാണ് താൻ ആ ശുശ്രൂഷ ആരംഭം. അനേക യഹൂദന്മാരുടെ കണ്ണുകൾ തുറന്ന് യേശു ക്രിസ്തു ആണ് അവർക്ക് വാഗ്ദത്തം ചെയ്ത മശിഹ എന്ന് കണ്ടുപിടിക്കുവാൻ അവർക്ക് സാധിച്ചത് ഈ ഇതിൻ്റെ പഠനം മൂലമാണ്. നമ്മൾ ഓർത്തുകൊണ്ടിരുന്നത് വിഷയം 24-ാം വാക്യത്തിൻ്റെ അവസാനത്തിൽ ഇത് യഹൂദനോടും അവൻ്റെ നഗരത്തോടും ഉള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രവചന ഭാഗമാണ്. നമ്മൾ ഓർത്തു ദാനിയേലിന് ഇത് വെളിപ്പെടുത്തിയത് പ്രാർത്ഥനയുടെ ഫലമാണ്. ഗബ്രിയേൽ അത് പ്രാർത്ഥനയുടെ ഫലമായി വന്ന് വെളിപ്പെടുത്തി. അതിൻ്റെ ഫലമായി ദാനിയേലിൻ്റെ പ്രാർത്ഥനയുടെ ഫലമായി ദൈവം പ്രാർത്ഥന കേട്ടു. ദൈവപദ്ധതി അനുസരിച്ചും യെസ്രയുടെ കാലത്ത് 50,000 ആളുകൾ മടങ്ങിപ്പോയി. പ്രവചിച്ചിരിക്കുന്നത് പോലെ യെരുശലേമിൻ്റെ യഥാസ്ഥാനപ്പെടുത്തിയുള്ള പണികൾ ആരംഭിക്കുകയാണ്. നമുക്കിനിയും ഈ പ്രവചനത്തിലേക്ക് കടന്നു വരാം. 24-27 വാക്യം, 24-ാം വാക്യത്തിൽ വീണ്ടും ഞാൻ ആ വാക്യം വായിക്കട്ടെ. നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. ഇംഗ്ലീഷിൽ വായിച്ചാൽ 77 ആർ ഡിക്രീഡ് ഫോർ യുവർ പീപ്പിൾ ആൻഡ് യുവർ ഹോളി സിറ്റി ടു ഫിനിഷ് ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രവചനം ഇംഗ്ലീഷിൽ പോവുകയാണ്. അതിൻ്റെ ഒറിജിനൽ ലാംഗ്വേജ് നമ്മൾ നേരത്തെ ചിന്തിച്ചു, എബ്രായ ഭാഷയിലാണ് 8 തൊട്ടുള്ള ഭാഗങ്ങൾ എഴുതിയിരിക്കുന്നത്. എബ്രായ ഭാഷയിൽ അത് എഴുതിയാൽ ഇങ്ങനെയാണ് അത് വായിക്കേണ്ടത്. അതിൻ്റെ ശരിയായിട്ടുള്ള ഒറിജിനൽ ലാംഗ്വേജിൻ്റെ ഭാഷയിൽ ഈ നിന്റെ ജനത്തിന് 77 നിയമിച്ചിരിക്കുന്നു. 70 units of 7 അങ്ങനെയാണ് വന്നിരിക്കുന്നത്. 70 units of 7 ഹാവ് ബീൻ ഡിക്രീഡ് ഫോർ യുവർ പീപ്പിൾ ആൻഡ് യുവർ ഹോളി സിറ്റി. നിന്റെ ജനത്തിന് വിശുദ്ധ നഗരത്തിനും 70 7 നിയമിച്ചിരിക്കുന്നു. നമ്മൾ 70 dozen അങ്ങനെയൊക്കെ പറയുന്ന 70 ജോഡി എന്ന് പറയുന്നത് പോലെ 70 7 നിയമിച്ചിരിക്കുന്നു. 70 7 ഞാൻ നേരത്തെ ഓർപ്പിച്ചു, അത് വർഷമാണോ അത് ദിവസമാണോ മാസമാണോ എന്ന് ഇവിടെ വെളിപ്പെടുത്തിയിട്ടില്ല. എഴുപത് ഏഴിൻ്റെ യൂണിറ്റുകൾ ഡിക്രി ചെയ്തിരിക്കുന്നു. ഡിക്രി എന്ന് പറഞ്ഞിരിക്കുന്ന വാക്കിൻ്റെ ശരിയായിട്ടുള്ള അർത്ഥം നിശ്ചയിച്ചിരിക്കുന്നു എന്ന് മലയാളത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് വേറെ ഒരു ആശയമാണ് അവിടെ വന്നിരിക്കുന്നത്. അത് ഇംഗ്ലീഷിൽ വായിച്ചാൽ കട്ട് ഓഫ്, ഡിക്രീഡ്, അപ്പോർഷൻഡ് ഔട്ട്. മറ്റു വിധത്തിൽ പറഞ്ഞാൽ കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ ചരിത്രത്തിൻ്റെ സമയത്തിൽ നിന്ന്, കാലഘട്ടത്തിൻ്റെ ആ ദൈർഘ്യത്തിൽ നിന്ന് നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും എഴുപതിൻ്റെ ഏഴുകൾ, ഇറ്റ് ഈസ് കട്ട് ഓഫ്. ദൈവം അത് മുറിച്ചു വേർതിരിച്ചു. ദൈവം 490 വർഷം ചരിത്രത്തിൽ നിന്ന് അവർക്ക് വേണ്ടി വേർതിരിച്ചിരിക്കുന്നു എന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ കാര്യപരിപാടിയിൽ 490 വർഷം അവരോടുള്ള ബന്ധത്തിൽ ദാറ്റ് ടൈം ഈസ് കട്ട് ഓഫ് ഫോർ ഡാനിയേൽസ് പീപ്പിൾ ആൻഡ് ഹിസ് ഹോളി സിറ്റി. അവൻ്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും 77 യൂണിറ്റുകൾ, അതായത് 490 വർഷം ദൈവം ചരിത്രത്തിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റി. അതാണ് അതിൻ്റെ ശരിയായിട്ടുള്ള ആശയം. ഇനിയും ഈ 490 വർഷത്തെ 3 കാലഘട്ടമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. 25-ാം വാക്യം ശ്രദ്ധിച്ചാൽ, 25-ാം വാക്യം, അതുകൊണ്ട് നീ അറിഞ്ഞ് ഗ്രഹിച്ചു കൊള്ളേണ്ട എന്തെന്നാൽ, യെരുശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിയുവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ അഭിഷിക്തനായ പ്രഭു വരെ 7 ആഴ്ചവട്ടം 62 ആഴ്ചവട്ടം കൊണ്ട് അതിൻ്റെ വീതിയും കിടങ്ങുമായി കഷ്ടകാലത്ത് തന്നെ വീണ്ടും പണിയും. വളരെ ലളിതമായിട്ട് ചിന്തിച്ചാൽ യെരുശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിയുവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ 7 ആഴ്ചവട്ടം എന്ന് പറഞ്ഞിട്ട് വീണ്ടും 62 ആഴ്ചവട്ടം എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ യെരുശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിയുവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ അഭിഷിക്തനായ പ്രഭു, അതായത് യേശുക്രിസ്തു വരെ 7 ഉം 62 ഉം. 7 ഉം 62 ഉം എത്രയായി? 69. 69 ആഴ്ചവട്ടം. 69 ആഴ്ചവട്ടം എന്ന് പറയുമ്പോൾ എത്ര വർഷമായി? 7 ആഴ്ചവട്ടം എന്ന് പറയുമ്പോൾ 7 × 7 = 49. 62 ആഴ്ചവട്ടം എന്ന് പറയുമ്പോൾ 62 × 7 = 434. അപ്പോൾ അത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 483. 483 years. 483. അതിൻ്റെ ശേഷം നമ്മൾ ഓർത്തു 490 വർഷമാണ് നിശ്ചയിച്ചിരിക്കുന്നത്. 27-ാം വാക്യം നോക്കിയേ. 27-ാം വാക്യം, അവൻ ഒരു ആഴ്ചവട്ടത്തോട് പലരോടും നിയമത്തെ കഠിനമാക്കും. അവൻ 483 അധികം ഒരാഴ്ചവട്ടം 7 വർഷം, 490 വർഷം. അപ്പൊ കൃത്യമായിട്ട് ഒരു 490 വർഷത്തിൻ്റെ കണക്ക് പറയുന്നെങ്കിലും യെരുശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിയുവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ അഭിഷിക്തനായി പ്രഭു വരെ 483 വർഷമേ ഉള്ളൂ. 483 വർഷം കഴിയുമ്പോൾ അഭിഷിക്തൻ ഛേദിക്കപ്പെടും. പിന്നീട് ഒരു ആഴ്ചവട്ടം 7 വർഷം കൂടെ ഒരു പ്രത്യേക സന്ദർഭത്തിലാണ് നിവർത്തിക്കപ്പെടുന്നത്. എന്നാൽ ഇതിൻ്റെ മധ്യത്തിൽ ദൈവത്തെ വെളിപ്പെടുത്തി വളരെ വ്യക്തമായി രേഖപ്പെടുത്തി. എന്താണ് ആ വാക്യം? നമുക്കൊന്ന് വായിക്കാം. 62 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് അഭിഷിക്തൻ ഛേദിക്കപ്പെടും, അവൻ ആരുമില്ലെന്ന് വരും. പിന്നെ വരുവാനിരിക്കുന്ന പ്രഭുവിൻ്റെ പടജനം നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കും. വചനത്തിൻ്റെ നിസ്തുല്യത, ആധികാരികത, ദൈവത്തിൻ്റെ സർവജ്ഞാനം നമ്മൾ ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ വളരെ വ്യക്തമായി വെളിപ്പെട്ട് കിട്ടുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാലഘട്ടത്തിൻ്റെ കണക്കനുസരിച്ച് ചരിത്രം ഓരോന്നും കൃത്യമായി നിവർത്തിക്കപ്പെട്ടു എന്നുള്ളത് മനസ്സിലാക്കി തരുന്നു. നമുക്ക് പ്രാരംഭമായി അത് പഠിക്കുവാൻ വളരെ ലളിതമായി നമുക്ക് ചിന്തിക്കേണ്ട കാര്യം 24-ാം വാക്യത്തിൽ 6 കൂട്ടം കാര്യം നിന്റെ ജനത്തിന് നിയമിച്ചിരിക്കുന്നു എന്നുള്ളത് പറയുന്നുണ്ട്. 6 കൂട്ടം കാര്യം എന്താണെന്ന് നോക്കിയാട്ടെ. 24-ാം വാക്യം, അതിക്രമത്തെ തടസ്സം ചെയ്തു, 1. 2, പാപങ്ങളെ മുദ്രയിട്ടു, 3. അകൃത്യത്തിന് പ്രായശ്ചിത്തം ചെയ്തു, 4. നിത്യനീതി വരുത്തുന്നു, 5. ദർശനവും പ്രവചനവും മുദ്രയിടുന്നു, 6. അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുവാൻ. അങ്ങനെ 6 കൂട്ടം കാര്യം പറഞ്ഞിരിക്കുന്നു. ഈ 6 കൂട്ടം കാര്യങ്ങൾ എപ്പോൾ നിവർത്തിക്കപ്പെടുമെന്നുള്ളത് ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. നമുക്ക് ഓരോന്നായിട്ട് ലളിതമായിട്ടൊന്ന് ചിന്തിച്ച് നോക്കാം. അതിക്രമത്തെ തടസ്സം ചെയ്തു, ടു ഫിനിഷ് ട്രാൻസ്ഗ്രഷൻ. ആരുടെ ട്രാൻസ്ഗ്രഷനാണ്? നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനുമാണ് ഇത് നിയമിച്ചിരിക്കുന്നത്. അപ്പോൾ നിന്റെ ജനത്തിൻ്റെ ട്രാൻസ്ഗ്രഷൻ ഫിനിഷ് ചെയ്യുവാൻ, അതിക്രമത്തിന് തടസ്സം ചെയ്യുവാൻ, യഹൂദൻ്റെ അതിക്രമത്തിന് തടസ്സം ചെയ്യുവാൻ. യഹൂദൻ അപ്പോസ്റ്റസി, അതായത് തെറ്റിപ്പോയി മഷിയെ തിരസ്കരിച്ച് പാപത്തിന് അടിമത്വത്തിലായി അവർ കിടക്കുകയാണ്. എന്നാൽ യഹൂദ രാഷ്ട്രം വീണ്ടും നമ്മളിവിടെ വായിക്കുന്നത് പോലെ അവരുടെ അതിക്രമങ്ങൾക്ക് അതിന് വാസ്തവത്തിൽ തടസ്സമുണ്ടായിട്ട് അവർക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു സഹസ്രാബ്ദ വാഴ്ചയിലേക്ക് അവർ ഉയരാൻ പോവുകയാണ്. അതെപ്പോഴാണ് സംഭവിക്കുന്നത്? വളരെ വ്യക്തമായി നമുക്കറിയാം യെശയ്യാ പ്രവചനം 5:9-12 മറ്റനേക വാക്യങ്ങൾ എടുത്ത് നാം ശ്രദ്ധിക്കുമ്പോൾ ഹോശേയ പ്രവചനം 5:1 നമ്മൾ വായിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവിൽ മാത്രമേ അവർക്കത് സംഭവിക്കുകയുള്ളൂ, അല്ലെങ്കിൽ പീഡനകാലത്തിൻ്റെ അവസാന കാലഘട്ടത്തിലാണ് അവർക്ക് റിസ്റ്റോറേഷൻ യഥാസ്ഥാനം പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത് പറഞ്ഞിരിക്കുന്നു, പാപങ്ങളെ മുദ്രയിടുവാൻ, എൻഡിങ് സിൻ. വീണ്ടും ആശയം എന്താണ്? ഫോർഗീവ്നെസ് ആൻഡ് റിസ്റ്റോറേഷൻ. അവർക്ക് പാപത്തിൻ്റെ ക്ഷമാപണവും യഥാസ്ഥാനവും കിട്ടുവാൻ. സഖറിയാവ് 13:1 നമ്മളെ പഠിപ്പിക്കുന്നു, ഇസ്രായേലിനെ, യഹൂദന് അവരുടെ മഷിയെ കണ്ടു കഴിയുമ്പോൾ, മനസ്സിലാകുമ്പോൾ അവരുടെ പാപത്തിനും മാലിന്യത്തിൻ്റെ ശുദ്ധീകരണത്തിനായിട്ട് ഒരു ഉറവ തുറന്നിരിക്കും, അവർക്ക് പാപത്തിൻ്റെ ക്ഷമാപണം ലഭിക്കുന്നു. അതാണ് ഇവിടെ രണ്ടാമത് പറഞ്ഞിരിക്കുന്നത്, പാപങ്ങളെ മുദ്രയിടുവാൻ. ഇംഗ്ലീഷിൽ വായിച്ചാൽ ടു പുട്ട് ആൻ എൻഡ് ടു സിൻ. ആരുടെ പാപത്തിന്? യഹൂദൻ്റെ പാപത്തിന്. മൂന്നാമത് പറഞ്ഞിരിക്കുന്നത്, മൂന്നാമത് നോക്കുക, അകൃത്യത്തിന് പ്രായശ്ചിത്തം ചെയ്ത്, ടു അറ്റോൺ ഫോർ വിക്കഡ്നസ്. അറ്റോൺ ഫോർ വിക്കഡ്നസ്, തീർച്ചയായും കർത്താവായ യേശുക്രിസ്തുവാണ് പാപത്തിന് പ്രായശ്ചിത്തമായി തീർന്നത്. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ പാപപ്രായശ്ചിത്തം യഹൂദന് കരസ്ഥമാക്കുവാൻ കഴിയുന്നത് യേശുക്രിസ്തുവിൽ അവർ വിശ്വസിക്കുമ്പോഴാണ് രാഷ്ട്രമായി. അതും സംഭവിക്കുന്നത് കർത്താവിൻ്റെ മടങ്ങിവരവിലാണ്. നാലാമത് നമ്മൾ വായിക്കുന്നത്, നിത്യനീതി വരുത്തുവാൻ, ബ്രിങ്ങിങ് എവർ ലാസ്റ്റിംഗ് റൈറ്റസ്നെസ്. നിത്യനീതി യേശുക്രിസ്തുവിൽ കൂടെ ദൈവം സ്ഥാപിക്കാൻ പോവുകയാണ്. അത് കർത്താവിൻ്റെ മടങ്ങിവരവിലാണ്. പല വാക്യങ്ങളും അതോടുള്ള ബന്ധത്തിൽ ചിന്തിപ്പാൻ കഴിയും. അഞ്ചാമത് പറഞ്ഞിരിക്കുന്നത് നോക്കുക, ദർശനവും പ്രവചനവും മുദ്രയിടുവാൻ. ഇംഗ്ലീഷിൽ വായിച്ചാൽ ടു സീൽ അ വിഷൻ ആൻഡ് പ്രൊഫസി. അതെന്തിനെ കാണിക്കുന്നതെന്ന് ചോദിച്ചാൽ, യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവാണ് പ്രവചനത്തിൻ്റെ കേന്ദ്രബിന്ദു. ഈ പ്രവചനങ്ങളെ എല്ലാം മുദ്രയിട്ടുകൊണ്ട് അതിൻ്റെ സീലിംഗ് നടക്കുവാൻ, സീലിംഗ് ഓഫ് വിഷൻസ് ആൻഡ് പ്രൊഫസി. കർത്താവിൻ്റെ മടങ്ങിവരവിനുള്ള ബന്ധത്തിൽ പ്രവചനങ്ങൾക്കെല്ലാം മുദ്രയിടുവാൻ തക്കവണ്ണം യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവ് സംഭവിക്കണം. പിന്നീട് ആറാമത് പറഞ്ഞിരിക്കുന്നത് ഏറ്റവും പ്രശ്നമുഹൃതമായ ഒരു വിഷയമാണ്. ആറാമത് പറഞ്ഞിരിക്കുന്നത്, അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുവാൻ. ഇംഗ്ലീഷിൽ വായിച്ചാൽ ആൻഡ് ടു അനോയിറ്റ് ദ മോസ്റ്റ് ഹോളി. വേദപണ്ഡിതന്മാരുടെ ഇടയിൽ പ്രശ്നമുളവാക്കിയ ഒരു പ്രശ്നമാണ് ഇത്. അതെപ്പോഴാണ് നമ്മൾ ചിന്തിച്ചാൽ, അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുക എന്നുള്ളത് യെശയ്യാ പ്രവചനം 40-43 കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ 8-ാം അധ്യായത്തിൽ അത് പഠിക്കുകയുണ്ടായി. യെശയ്യാ 40-43 സഹസ്രാബ്ദ വാഴ്ചയിൽ യഹൂദന് അവരുടെ ദേവാലയം വീണ്ടും പുനഃസ്ഥാപിക്കപ്പെടുകയും അത് അഭിഷേകം പ്രാപിച്ച് ദൈവിക ശുശ്രൂഷയ്ക്കായി വീണ്ടും സഹസ്രാബ്ദ വാഴ്ചയിൽ കാണപ്പെടുമെന്നുള്ളത് യെശയ്യാ 40 അധ്യായങ്ങളിൽ നമ്മൾ വായിക്കുന്നു. നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുവാനെന്നുള്ളത് അവരുടെ ദേവാലയത്തോടുള്ള ബന്ധത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ അപ്പോൾ ഈ ആറുകൂട്ടം കാര്യങ്ങളും ഒന്നിച്ചൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവനോടും അതോടുള്ള ബന്ധത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവും രണ്ടാമനുമെന്നുള്ള ബന്ധത്തിൽ സംഭവിക്കേണ്ട കാര്യങ്ങൾ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അത് സംഭവിക്കണമെങ്കിൽ 70 തീർന്നെങ്കിലേ സാധിക്കുകയുള്ളൂ. അതിന് 70 നിന്റെ ജനത്തിനെ നിശ്ചയിച്ചിരിക്കുന്നത്. എന്നാൽ അതിന് ദൈവം ഈ 70 മൂന്നായിട്ട് തിരിച്ചതായിട്ട് നമ്മൾ കണ്ടു. ആദ്യത്തെ 7, പിന്നീട് ഒരു 62, അവസാനമായിട്ട് 1. അങ്ങനെ 1, 62, പിന്നീട് 1, അതായത് 7 കൂടി. അങ്ങനെ വരുമ്പോൾ നമ്മൾ നോക്കിയാൽ ആദ്യം നമ്മൾ പറഞ്ഞിരിക്കുന്ന 7, 62, 1, അത് മൊത്തത്തിൽ 70. 70 പൂർത്തീകരിച്ചെങ്കിൽ മാത്രമേ ഇവിടെ പറയുന്ന യഹൂദന് പറഞ്ഞിരിക്കുന്ന അനുഗ്രഹങ്ങൾ, ഈ 6 കടന്നു വരികയുള്ളൂ. അത് മുഴുവൻ സംഭവിക്കുന്നത് കർത്താവിൻ്റെ രണ്ടാം വരവിനോട് അനുബന്ധിച്ച് സംഭവിക്കുന്നതാണെന്നുള്ളത് നമ്മൾ കാണുകയുണ്ടായി. ഈ ഭാഗത്തെ, ഈ 70 ദൈവം ഈ വേദഭാഗത്തിൽ 3 തിരിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അവിടേക്ക് ഒന്ന് ഇറങ്ങിച്ചെല്ലാം. ഈ 70 ആരംഭം കുറിക്കുന്നത് എപ്പോഴാണ്? 70 എപ്പോൾ ആരംഭിക്കുന്നു എന്നുള്ളത് വചനത്തെ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ഇവിടെയൊക്കെ നോക്കാം 25-ാം വാക്യം. അതുകൊണ്ട് നീ അറിഞ്ഞ് ഗ്രഹിച്ചുകൊള്ളേണ്ടത് എന്തെന്നാൽ, യെരുശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിയുവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ. അപ്പൊ യെരുശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിയുവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ. 70 ആഴ്ചവട്ടത്തിന്റെ പഠനത്തിൽ ഏറ്റവും കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ആഴ്ചവട്ടത്തിന്റെ കണക്കുകൾ എന്നാരംഭിക്കുന്നു എന്നുള്ളതാണ്. എന്താണെന്ന് ചോദിച്ചാൽ, വേദപുസ്തകത്തിൽ ഏകദേശം 4 പ്രാവശ്യം ഇതുപോലൊരു കൽപ്പന കാണുന്നുണ്ട്. 4 പ്രാവശ്യം. ഈ 4 കൽപ്പനയിൽ ഏതാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന കൽപ്പന എന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് വാസ്തവത്തിൽ ഈ പഠനത്തിന്റെ വിജയത്തിന് ആധാരമായിരിക്കുന്നത്. 1-ാമത്തെ കൽപ്പന കോരശ് കൊടുത്ത കൽപ്പനയാണ്. ഞാൻ ആ വാക്യങ്ങൾ പറഞ്ഞു പോവുകയാണ്, വായിക്കുന്നില്ല. 2 ദിനവൃത്താന്തം 36-ാം അധ്യായത്തിന്റെ 22-23 വാക്യം. കോരശ് ക്രിസ്തുവിന് 538 വർഷം മുമ്പ് ദേവാലയം പുതുക്കി പണിയുന്നതിനുള്ള ബന്ധത്തിലാണ് ആ കൽപ്പന കൊടുത്തിരിക്കുന്നത്. അപ്പൊ കോരശ് കൊടുത്ത കൽപ്പന, സൈറസിന്റെ ഡിഗ്രി, കോരശിന്റെ കൽപ്പന ദേവാലയം പുതുക്കി പണിയുവാനുള്ളതാണ്. വേദഭാഗം വായിച്ചാൽ വളരെ വ്യക്തമാകും. 2 ദിനവൃത്താന്തം 36:22-23 വാക്യം. അതിന്റെ പൂർത്തീകരണമാണ് യെശയ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 4 വാക്യത്തിലും 6-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 5 വാക്യത്തിലും കാണുന്നത്. 2-ാമത്തെ കൽപ്പന ദ ഡിഗ്രി ഓഫ് ഡാരിയോസ്, ദാര്യവേശ്യ രാജാവിന്റെ കൽപ്പനയാണ്. അത് നമ്മൾ വായിക്കുന്നത് യെശയ്യാവിന്റെ പുസ്തകം 6-ാം അധ്യായത്തിലെ അതിന്റെ 1-ാം വാക്യവും 6-12 വാക്യവും വഹിക്കുമ്പോൾ ഈ ദാര്യവേശ് രാജാവ് കൊടുത്ത കൽപ്പന ഒരു പുതിയ കൽപ്പനയല്ല, കോരശ് കൊടുത്ത കൽപ്പന പുതുക്കി പറയുന്ന ഒരു കൽപ്പന മാത്രമായിരുന്നു. സൈറസ് കോരശ് കൊടുത്ത കൽപ്പന പുതുക്കി പറയുകയായിരുന്നു, ദാര്യവേശ് കൊടുത്ത, അല്ലെങ്കിൽ അദ്ദേഹം അത് കൺഫേം ചെയ്ത് കൊടുക്കുകയായിരുന്നു. ഇറ്റ് വാസ് എ ഡിഗ്രി വിച്ച് വാസ് കൺഫേമിങ് ദ ഡിഗ്രി ഓഫ് സൈറസ്. അപ്പോൾ അതുമല്ല ഇവിടെ നമ്മളെ ആധാരമായിരിക്കുന്ന വിഷയം. 3-ാമത് അർത്ഥശിഷ്ട രാജാവ് പറയുന്ന കൽപ്പനയാണ്. അത് യെശയ്യാവിന് യെരുശലേമിലെ ആലയം പണിയുവാനായിട്ട് കൊടുക്കുന്ന കൽപ്പനയാണ്. 3-ാമത്തേത് അർത്ഥശിഷ്ട രാജാവ്. യെശയ്യാവിന്റെ പുസ്തകം 7-ാം അധ്യായത്തിന്റെ 11-20 വാക്യത്തിലാണ് അത് വായിക്കുന്നത്. എന്നാൽ ഈ 3 കൽപ്പനകളും നമ്മൾ ശ്രദ്ധിച്ചാൽ, ദേവാലയം പുതുക്കി പണിയുവാൻ കോരശ് കൽപ്പന കൊടുത്തു, ദാര്യവേശ് കോരശിന്റെ കൽപ്പനയെ റീകൺഫേം ചെയ്തു, അർത്ഥശിഷ്ട രാജാവ് യെശയ്യാവിന് ദേവാലയത്തിന് യെരുശലേമിന്റെ ആലയത്തിന്റെ പണിക്ക് കൽപ്പന കൊടുക്കുന്നു എന്നുള്ളത് നമ്മൾ അവിടെ വായിച്ചാൽ പറയുന്നു. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് യെരുശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിയുവാനാണ്. യെരുശലേം ദേവാലയത്തെ യഥാസ്ഥാനപ്പെടുത്തി പണിയുന്നതല്ലേ, യെരുശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിയാൻ. ഈ കൽപ്പന ആരാണ് കൊടുത്തത്? ഈ കൽപ്പന കൊടുത്തത് അർത്ഥശിഷ്ട രാജാവ് നെഹെമ്യാവിന് കൊടുത്തൊരു കൽപ്പന നമ്മൾ നെഹെമ്യാവിന്റെ പുസ്തകത്തിൽ വായിക്കുന്നു. നെഹെമ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യവും 2-ാം അധ്യായത്തിന്റെ 4-8 വാക്യങ്ങൾ വായിക്കുമ്പോൾ അർത്ഥശിഷ്ട രാജാവ് യെശയ്യാവിന് കൊടുത്ത കൽപ്പനയല്ല, നെഹെമ്യാവിന് കൊടുത്ത കൽപ്പന. നെഹെമ്യാവിന് കൊടുത്ത കൽപ്പന എന്താണ് കൊടുത്തത്? നമുക്ക് വേണമെങ്കിൽ ആ വേദഭാഗം ഒന്ന് വായിക്കാം. നെഹെമ്യാവിന് കൊടുത്ത കൽപ്പന നമ്മൾ പഠിച്ചു നോക്കിയാൽ അവിടെ പറഞ്ഞിരിക്കുന്നത് പട്ടണവും അതിൻ്റെ മതിലും പണിയുവാനായിട്ടുള്ള കൽപ്പനയാണ്. ആ കൽപ്പനയാണ് ദാനിയേലിന്റെ പുസ്തകത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന കൽപ്പന. നെഹെമ്യാവിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യമായി അതിനവൻ എന്നോട് പ്രവാസത്തു നിന്ന് തെറ്റി ഒഴിഞ്ഞുപോയ ശേഷിപ്പ് അവിടെ ആ സംസ്ഥാനത്ത് മഹാകഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്നു, യെരുശലേമിൻ്റെ മതിലിടിഞ്ഞും അതിൻ്റെ വാതിലുകൾ തീ വെച്ച് ചുട്ടും കിടക്കുന്നു എന്ന് പറഞ്ഞു. ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാനിരുന്ന് കരഞ്ഞു, കുറേ നാൾ ദുഃഖിച്ചു, ഉപസിച്ചുകൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ച് പറഞ്ഞു, എന്തെന്നാൽ നെഹെമ്യാവ് യെരുശലേമിന്റെ ദേവാലയം തന്നെ മതിലിടിഞ്ഞും വാതിലുകൾ തീവച്ച് ചുട്ടും കിടക്കുന്ന കേട്ടിട്ട് താൻ ദുഃഖിച്ചു കരയുന്നതായിട്ട് വായിക്കുന്നു. 2-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം വരുമ്പോൾ രാജാവ് എന്നോട് നിന്റെ അപേക്ഷ എന്തെന്ന് ചോദിച്ചു, ഉടനെ ഞാൻ സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. രാജാവിനോട്, രാജാവിന് തിരുവുള്ളമുണ്ടായി, അടിയന് തിരുമുമ്പിൽ ദയ ലഭിച്ചെങ്കിൽ അടിയന് യെരുശലേമിൽ എന്റെ പിതാക്കന്മാരുടെ കല്ലറകളുടെ പട്ടണത്തിലേക്ക് അത് പണിയേണ്ടതിന് ഒന്ന് അയക്കണമേ എന്ന് ഉണർത്തിച്ചു. അതിന് രാജാവും രാജ്ഞിയും അരികെ ഇരുന്നിരുന്നു. നിന്റെ യാത്രയ്ക്ക് എത്ര നാൾ വേണം, നീ എപ്പോൾ മടങ്ങി വരുമെന്നോട് ചോദിച്ചു. അങ്ങനെ എന്നെ അയപ്പാൻ രാജാവിന് സമ്മതമായി. എട്ടാം വാക്യം, അവർക്ക് എഴുത്തുകളും ആലയത്തോട് ചേർന്ന കോട്ടവാതിലുകൾക്ക് പട്ടണത്തിന്റെ മതിലിനും ഞാൻ ചെന്ന് പാർപ്പാനിരിക്കുന്ന വീടിനു വേണ്ടി ഉത്തരം മുതലായവ ഉണ്ടാക്കുവാൻ രാജാവിന് വനവിചാരകനായ ആസാഫ് എനിക്ക് മരം തരേണ്ടതിനും അവന് എഴുത്തും നൽകണമേ എന്ന് ഞാൻ രാജാവിനോട് അപേക്ഷിച്ചു. ഈ ഭാഗം വായിച്ചു നോക്കിയാൽ, പഠിച്ചു നോക്കിയാൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്. നെഹെമ്യാവ് കേട്ട വാർത്ത, യെരുശലേമിന്റെ മതിൽ ഇടിഞ്ഞു കിടക്കുന്നു, വാതിൽ തീ വെച്ച് കിടക്കുന്നു. ഇവിടെ രാജാവ് എന്നോട് അപേക്ഷിക്കുന്നത്, എൻ്റെ പിതാക്കന്മാരുടെ കല്ലറയുടെ ഉള്ള പട്ടണത്തിലേക്ക് അത് പണിയേണ്ടതിന് എന്നെ അയക്കണം. കോട്ടവാതിലുകൾക്കും പട്ടണത്തിൻ്റെ മതിലിനും ഞാൻ ചേർന്ന് പാർപ്പാനിക്കുന്ന വീട്ടിനും വേണ്ടി രാജാവ് തടിയും മറ്റും തരുവാൻ വേണ്ടി അപേക്ഷിച്ചു. അവളെ അർത്ഥശസ്ത്ര രാജാവ് നെഹെമ്യാവിന് കൊടുത്ത കൽപ്പന ദേവാലയം പുതുക്കി പണിയാനല്ലേ, എസ്രയ്ക്കാണ് അത് കൊടുത്തത്. എന്നാൽ നെഹെമ്യാവിന് കൊടുത്ത കൽപ്പന നഗരത്തെയും നഗരത്തോടുള്ള ബന്ധത്തിൽ അതിൻ്റെ മതിലും അതിൻ്റെ വാതിലുകളും മറ്റും ക്രമീകരിക്കുവാനായിട്ടാണ്. നമുക്കിനി ഇവിടെ നോക്കാം. 25-ാം വാക്യത്തിൽ വായിക്കുന്നത്, യെരുശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിയുവാൻ കൽപ്പന പുറപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഓർത്തുകൊണ്ടിരുന്ന പോലെ നാല് കൽപ്പനകൾ കാണുന്നു. കോരശ് കൊടുത്ത കൽപ്പന, കോരശിൻ്റെ കൽപ്പനയെ ഉറപ്പിച്ചുകൊണ്ട് കൺഫേം ചെയ്തുകൊണ്ട് ദാരിവേശ് കൊടുക്കുന്ന കൽപ്പന, മൂന്നാമത് അർത്ഥശസ്ത്ര രാജാവ് യെസ്രയ്ക്ക് ആലയത്തിൻ്റെ പണിയുള്ള ബന്ധത്തിൽ കൊടുക്കുന്ന കൽപ്പന, നമ്മളിപ്പോൾ വായിച്ച നാലാമത്തെ കൽപ്പന, അർത്ഥശസ്ത്ര രാജാവ് അവസാനമായി നെഹെമ്യാവിന് യെരുശലേം പട്ടണത്തിൻ്റെ മതിലുകളും അതിൻ്റെ വാതിലുകളും പണിയുവാൻ കൽപ്പന കൊടുത്തു. ഈ നാലാമത്തെ കൽപ്പനയാണ് ദാനിയൽ പ്രവചനം 9:25 70 ആഴ്ചവട്ടത്തിൻ്റെ ആരംഭം കുറിക്കുന്ന കൽപ്പന. ഇവിടെ പറഞ്ഞ പോലെ യെരുശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിയുവാനുള്ള കൽപ്പന. അന്ന് മുതൽ നാം തിരുവചനത്തിൽ വായിക്കുന്നു, അഭിഷിക്തനായ പ്രഭു വരെ 7 ആഴ്ചവട്ടവും 62 ആഴ്ചവട്ടവുമാണ്. എന്ന് പറഞ്ഞാൽ 69 ആഴ്ചവട്ടമാണ്. എന്തിനാണ് 7ഉം 62ഉം തിരിച്ചത്? നമുക്ക് പിന്നീട് ചിന്തിച്ചു നോക്കാം. എന്നാൽ അത് 69 ആഴ്ചവട്ടമാണ്. നോക്കുക, ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ഒരു ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥം എഴുതിയിരിക്കുന്നത് സർ റോബർട്ട് ആൻഡേഴ്സൺ എന്ന് പറയുന്ന ഭക്തനായ വളരെ പ്രസിദ്ധനായ ഒരു പണ്ഡിതനാണ്. വളരെ പ്രസിദ്ധനായ ദ കമ്മിങ് പ്രിൻസ് എന്ന് പറഞ്ഞ് അദ്ദേഹം എഴുതിയ ഒരു പുസ്തകം ലോകപ്രസിദ്ധമാണ്. മാത്രമല്ല പ്രവചന പണ്ഡിതന്മാരുടെ മധ്യത്തിൽ ഏറ്റവും അതിപ്രധാനമായ ഒരു ഗ്രന്ഥമായിരിക്കുന്നു ദ കമ്മിങ് പ്രിൻസ്. അതിൻ്റെ പേജ് 128 അദ്ദേഹം ഇതിൻ്റെ കണക്കുകൾ അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. അദ്ദേഹം വലിയ പണ്ഡിതനായൊരു മനുഷ്യനായിരുന്നു സർ റോബർട്ട് ആൻഡേഴ്സൺ. നോക്കുക, ഈ കാലഘട്ടത്തെ തിരിച്ച് കണക്കാക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ലേ. നമ്മൾ ചിന്തിക്കുന്ന പോലെ നമ്മുടെ വല്യപ്പച്ചന്മാരുടെ വല്യപ്പച്ചന്മാരുടെയോ ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങളും ഒക്കെ ഒന്ന് കണക്കാക്കാൻ പറഞ്ഞാൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. നോക്കുക, ഇത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചിരിക്കുന്ന ഈ സംഭവങ്ങളെ സർ റോബർട്ട് ആൻഡേഴ്സൺ അദ്ദേഹം ഇത് കണക്കാക്കി പഠിക്കുവാനായിട്ട്, താനൊരു പണ്ഡിതനായ ഒരു മനുഷ്യനായിരുന്നത് കൊണ്ടും മാത്രമല്ല ഒബ്സർവേറ്ററി ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ സഹായത്തോടുകൂടെ താൻ ഈ കണക്കുകൾ കൃത്യമായി കണക്കാക്കുവാനിടയായി. ഈ കണക്കുകൾ പഠിക്കുമ്പോൾ വീണ്ടും നമ്മൾ ശ്രദ്ധിക്കണം, യഹൂദൻ്റെ വർഷങ്ങളും ദിവസങ്ങളും ഒക്കെ നമ്മുടെ വർഷത്തിൽ നിന്ന് അല്പ വ്യത്യാസമാണ്. നമ്മളോടൊരു വർഷം എത്ര ദിവസമാണെന്ന് ചോദിച്ചാൽ പറയും 365 ദിവസമാണ്. എന്നാൽ യഹൂദൻ്റെ വർഷം 12 മാസമുള്ള 360 ദിവസമാണ്. അതായത് 30 ദിവസങ്ങളുള്ള മാസങ്ങൾ 360 ദിവസമേ അവർക്കുള്ളൂ. അങ്ങനെ വെച്ചുകൊണ്ട് സർ റോബർട്ട് ആൻഡേഴ്സൺ ഇത് കണക്കാക്കിയപ്പോൾ തനിക്ക് കൃത്യമായി കണക്കാക്കുവാൻ സാധിച്ചു. യെരുശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിയുവാൻ അർത്ഥശസ്ത്ര രാജാവ് നെഹെമ്യാവിന് കൽപ്പന കൊടുത്തത് BC 445 March 14 താൻ അന്ന് മുതലുള്ള കണക്കുകൾ കൂട്ടി വന്നപ്പോൾ 7:32 April 6 എന്നൊരു ഡേറ്റ് കിട്ടുന്നു. April 6, 7:32 ആ ദിവസത്തെക്കുറിച്ചുള്ള പഠനത്തിൽ മറ്റൊരു കാര്യം മനസ്സിലായി. ആ ദിവസമാണ് അഭിഷിക്തൻ യേശുക്രിസ്തു അഭിഷിക്തനായി, അതായത് നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കുന്നത് പോലെ ഒരു കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി സിയോൻ പുത്രിയെ ഇതാ നിന്റെ രാജാവെന്ന് പറഞ്ഞുകൊണ്ട് അവൻ യെരുശലേമിൽ പ്രവേശിക്കുന്ന സഖര്യാ പ്രവചനം 9 പറഞ്ഞിരിക്കുന്ന ആ പ്രവചനം നിവർത്തിച്ചുകൊണ്ട് താന് അവരുടെ അഭിഷിക്തനായ മശിഹായിട്ട്, സഖര്യാവ് നമ്മൾ വായിക്കുന്ന സിയോൻ പുത്രിയെ ഇതാ നിന്റെ രാജാവ് സൗമ്യനായി ഒരു കഴുതക്കുട്ടിയുടെ പുറത്ത്, പെൺകഴുതക്കുട്ടിയുടെ പുറത്ത് കയറി നിന്റെ അടുക്കിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ള പ്രവചനം കർത്താവിൻ്റെ ഐഹിക ജീവിത കാലത്തിൽ നിവർത്തിച്ചത് കാലഘട്ടം പരിശോധിച്ചാൽ AD 32 ഏപ്രിൽ മാസം 6-ാം തീയതിയാണ്. അന്ന് കർത്താവ് അവരുടെ മഷിയായിട്ട് യെരുശലേമിൽ പ്രവേശിക്കുകയാണ്. ഹോസന്ന പാടിക്കൊണ്ട് പട്ടണം മുഴുവൻ ഇളകി ഒരു രാജകീയ വരവേൽപ്പ് കൊടുത്തുകൊണ്ട് ദൈവപുത്രനെ സ്വീകരിക്കുന്ന ചിത്രം നമ്മൾ കാണുന്നു. ഈ കാലഘട്ടം പഠിച്ചു നോക്കിയാൽ, അതായത് BC 445 അർത്ഥശിഷ്ട രാജാവ് നെഹെമ്യാവിന് കൽപ്പന കൊടുത്തത് 14-ാം തീയതി, അന്ന് മുതൽ 32 ഏപ്രിൽ മാസം 6-ാം തീയതി യേശുക്രിസ്തു യെരുശലേമിൽ പ്രവേശിക്കുന്ന ദിവസം വരെയുള്ള കാലഘട്ടം കണക്കാക്കിയാൽ കൃത്യം 483 വർഷമാണ്. എങ്ങനെ സംഭവിച്ചു അത്? അത് കൃത്യം 483 വർഷം, അല്ലെങ്കിൽ 69 ആഴ്ചവട്ടം തികയ്ക്കുകയാണ്. അർത്ഥശിഷ്ട രാജാവ് യെരുശലേമിനെ പട്ടണത്തെ യഥാസ്ഥാനപ്പെടുത്തി പണിയുവാൻ കൽപ്പന കൊടുത്തത് മുതൽ യേശുക്രിസ്തു അഭിഷിക്തനായ പ്രഭുവായിട്ട് പ്രവേശിച്ചതുവരെയുള്ള ദിവസം 483 വർഷത്തിൻ്റെ അന്തരമുണ്ട്. ഗബ്രിയേൽ ദാനിയേലിന് വെളിപ്പെടുത്തി കൊടുത്ത പോലെ കൃത്യമായി അത് സംഭവിച്ചു. എന്നാൽ അവിടെ ആ സമയത്തെ 7 വർഷമെന്നും 62 വർഷമെന്നും അവിടെ വേർതിരിച്ച് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, യെരുശലേം പട്ടണം പണിയുവാൻ ആദ്യത്തെ 7 വർഷം, 7-7 49 വർഷം ഈ അർത്ഥശിക്ഷ രാജാവ് കൽപ്പന കൊടുത്തിട്ട് 49 വർഷമാണ് അവരേറ്റവും ബുദ്ധിമുട്ടിയ കാലഘട്ടം. അവരുടെ ചുറ്റുപാടുമുള്ള ജനത്തിൻ്റെ എതിർപ്പുകളും വളരെ വൈഷമ്യങ്ങളും, അങ്ങനെ ആ കാലഘട്ടവും പിന്നീട് ഒരു 62 കാലഘട്ടവും നമ്മളിവിടെ വായിക്കുന്നത് പോലെ 62 ആഴ്ചവട്ടം അതിൻ്റെ വീതിയും കിടങ്ങുമായി കഷ്ടകാലങ്ങളിൽ തന്നെ വീണ്ടും പണിയും. അവരനുഭവിച്ച കഷ്ടങ്ങളിൽ ഏറ്റവും കഷ്ടതയോടുകൂടെ ബലഹീനരായ യഹൂദന്മാർ ഏറിയ പങ്കും ആ ബാബിലോണിൻ്റെ മഹത്വം വിട്ട് മടങ്ങിപ്പോരാതിരിക്കുമ്പോൾ ഒരു ചെറിയ ബലഹീനമായ ഭാഗം മടങ്ങി വന്ന് എതിർപ്പുകളുടെ മധ്യത്തിൽ ചുട്ടുകിടക്കുന്ന പട്ടണം വീണ്ടും പണിതപ്പോൾ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തി വെച്ചു, അതിൻ്റെ വീതിയും കിടങ്ങുമായി കഷ്ടകാലത്ത് തന്നെ വീണ്ടും പണിയും. പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയതുപോലെ അത് കൃത്യമായി നിവർത്തിക്കപ്പെട്ടു. മാത്രമല്ല, 69 ആഴ്ചവട്ടം തികഞ്ഞു കഴിഞ്ഞു, 483 വർഷം തികഞ്ഞു. തികഞ്ഞു കഴിഞ്ഞപ്പോൾ 26-ാം വാക്യത്തിൽ വായിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇത് കഴിയുമ്പോൾ ഈ 62 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് അഭിഷിക്തൻ ഛേദിക്കപ്പെടും, അവൻ ആരുമില്ലെന്ന് വരും. വചനം എത്ര കൃത്യമാണ്! ദൈവത്തിൻ്റെ പദ്ധതികൾ എത്ര കൃത്യമാണ്! യേശുക്രിസ്തു യെരുശലേമിൽ പ്രവേശിച്ച ശേഷം, രാജാവായി പ്രവേശിച്ച ശേഷം, പട്ടണം മുഴുവൻ ഇളകി അവനെ സ്വീകരിച്ച ശേഷം ദൈവത്തിൻ്റെ ആത്മാവ് എത്രയോ വർഷം മുമ്പ് രേഖപ്പെടുത്തി, ആ വിധത്തിൽ അഭിഷിക്തനായി പ്രവേശിച്ചിട്ട് അവൻ ഛേദിക്കപ്പെടാൻ പോവുകയാണ്. അവസാനമായി യെരുശലേമിൽ അവരുടെ വാഗ്ദത്ത മഷിയെ പോലെ സഖറിയാ 9:9 നിവർത്തിച്ചുകൊണ്ട് അവൻ ആ പട്ടണത്തിൽ അവരുടെ അഭിഷിക്തനായ പ്രഭുവായിട്ട് അവൻ പ്രവേശിച്ച് കഴിഞ്ഞിട്ട് കാൽവറി ക്രൂശിൽ അവൻ ക്രൂശിക്കപ്പെട്ടു, അവൻ ഛേദിക്കപ്പെട്ടു, അവൻ ആരുമില്ലെന്ന് വന്നു. യെശയ്യാപ്രവചനം 51:8 വായിക്കുന്ന പോലെ അവൻ സ്വന്തത്തിലേക്ക് വന്ന് സ്വന്തക്കാർ അവനെ കൈക്കൊണ്ടില്ല. ജീവനുള്ളവരുടെ ദേശത്തു നിന്ന് അവൻ ഛേദിക്കപ്പെട്ടു, ഹി വാസ് കട്ട് ഓഫ്. എത്ര കൃത്യമായി പ്രവാചകൻ അത് മുമ്പ് കിട്ടി കണ്ടു. എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർപ്പിക്കട്ടെ, യേശുക്രിസ്തുവിൻ്റെ ജീവിതം, ജീവചര്യകൾ, യെരുശലേമിൻ്റെ പ്രവേശനം, ക്രൂശീകരണം, ഛേദിക്കപ്പെടൽ ഒന്നും അവിചാരിതമായി സംഭവിച്ചല്ല. സ്വർഗത്തിലെ ദൈവം മുമ്പുകൂട്ടി അത് കണ്ടിരുന്നു. പ്രവാചകന്മാരിലൂടെ അവനത് മുമ്പുകൂട്ടി വെളിപ്പെടുത്തിയിരുന്നു. വെളിപ്പെടുത്തിയതുപോലെ തന്നെ അത് നിവർത്തിക്കപ്പെട്ടു. സ്വർഗത്തിലെ ദൈവത്തിനല്ലാതെ ഈ വിധത്തിൽ മുമ്പുകൂട്ടി കാര്യങ്ങളെ കാണുവാനും നമ്മോട് അറിയിച്ചു തരുവാനും മറ്റാർക്കും സാധ്യമല്ല. സ്വർഗത്തിലെ ദൈവത്തിന് മാത്രമേ അത് ചെയ്യുവാൻ കഴിയുള്ളൂ. പ്രവാചകനിലൂടെ ദൈവം പറയുന്നുണ്ട്, ഭാവിയെക്കുറിച്ച് നിങ്ങൾക്കറിയണമെങ്കിൽ എന്നോട് ചോദിക്കുവാൻ. വാസ്തവത്തിൽ ഇവിടെ യേശുക്രിസ്തു അഭിഷിക്തനായി പ്രവേശിച്ച ശേഷം അവൻ ആരുമില്ലെന്ന് വന്നു എന്നുള്ളത് എത്ര വ്യക്തമായി, അവൻ ഛേദിക്കപ്പെട്ടു എന്നുള്ളത് എത്ര കൃത്യമായി നിവർത്തിക്കപ്പെട്ടു. എന്നാൽ അതിൻ്റെ ശേഷം, കർത്താവ് ക്രൂശിക്കപ്പെട്ട ശേഷം, അവൻ കട്ട് ഓഫ് ആയ ശേഷം, അവൻ ആരുമില്ലാതെ വന്ന ശേഷം ദൈവാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നു. പിന്നെ ആ പദസദ്ധിക്ക 26-ാം വാക്യം, പിന്നെ ആഫ്റ്റർവേർഡ്സ് എന്താ സംഭവിക്കുന്നത്? വരുവാനിരിക്കുന്ന പ്രഭുവിൻ്റെ പടജ്ജനം നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കും. യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിന്റെ ശേഷം യെരുശലേം പട്ടണവും വിശുദ്ധ മന്ദിരം, യെരുശലേം ദേവാലയവും നശിപ്പിക്കപ്പെടും. ചരിത്രമറിയാമെന്ന് നമുക്കറിയാം. ആ ചരിത്രം ഞാൻ ചുരുക്കി പറയട്ടെ. AD 70 യഹൂദന്റെ ദേവാലയം നശിപ്പിക്കപ്പെട്ടു. AD 70 തിരുവചനത്തിൽ രേഖപ്പെടുത്തിയതുപോലെ റോമൻ സൈന്യാധിപനായ തീത്തോസിന്റെ സൈന്യം ആ പട്ടണം നശിപ്പിച്ചു. ഇവിടെ രേഖപ്പെടുത്തി നോക്കിയാൽ പരിശുദ്ധാത്മാവ് തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് നോക്കിയാട്ടെ, പിന്നെ വരുവാനിരിക്കുന്ന പ്രഭുവിൻ്റെ പടഞ്ജനം, പിന്നെ എന്നുള്ള പദത്തിൽ നിന്ന് യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണ ശേഷം അത് അതുപോലെ സംഭവിച്ചു. 70 വരുമാനിക്കുന്ന പ്രഭുവിൻ്റെ പടഞ്ജനം, പ്രഭു നശിപ്പിച്ചു എന്നായിരുന്നു എഴുതേണ്ടത്, എന്നാൽ പ്രഭുവിൻ്റെ പടഞ്ജനം നശിപ്പിച്ചു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്താ പരിശുദ്ധാത്മാവ് അങ്ങനെ രേഖപ്പെടുത്താൻ കാരണം? 70 കുറച്ചു മുമ്പ് ചരിത്രം പഠിച്ചാൽ റോമൻ സേനാനിയായ വെസ്പേഷ്യൻ ഒരു വലിയ സൈന്യവുമായി യെരുശലേമിനെ വളഞ്ഞു. കർത്താവ് മുമ്പുകൂട്ടി പറഞ്ഞിരുന്നു, സൈന്യങ്ങൾ യെരുശലേമിനെ വളയുമ്പോൾ അതിൻ്റെ ശൂന്യം അടുത്തു നിങ്ങൾ അറിയുക, അന്ന് പട്ടണത്തിലുള്ളവർ മലകളിലേക്ക് ഓടിപ്പോവാൻ കർത്താവ് പറഞ്ഞു. ഞാൻ ആ വാക്യം ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ട്, സൈന്യം വന്നൊരു പട്ടണത്തെ വളഞ്ഞു കിടക്കുകയാണ്, കർത്താവ് പറയുക അന്നേരം ഓടിപ്പോയിക്കോളാൻ. എങ്ങോട്ടാണ് ഓടുന്നത്? ഒരു പട്ടണത്തെ ചുറ്റി സൈന്യം കിടക്കുകയാണ്, അവരെങ്ങനെ മലയിലേക്ക് ഓടിപ്പോകും? യെരുശലേം പട്ടണം മതിൽ കൊണ്ട് ചുറ്റപ്പെട്ട പട്ടണമാണ്. ഈ പട്ടണത്തിന്റെ ചുറ്റും കിടങ്ങൾ കുഴിച്ച് യേശുക്രിസ്തു ലൂക്കോസ് 21 പറഞ്ഞ പോലെ റോമൻ സൈന്യം വെസ്പേഷ്യന്റെ സേനാനിയായ വെസ്പേഷ്യൻ വലിയ സൈന്യവുമായി വന്ന് കിടങ്ങൾ കുഴിച്ച് അതിൻ്റെ ചുറ്റും അവർ കിടക്കുമ്പോൾ കർത്താവ് പറഞ്ഞു, സൈന്യങ്ങൾ യെരുശലേമിനെ വളയുന്ന കാണുമ്പോൾ അതിൻ്റെ ശൂന്യം അടുത്തു എന്ന് നിങ്ങൾ അറിഞ്ഞ് അന്ന് യഹൂദയിലുള്ളവർ മലകളിലേക്ക് ഓടിപ്പോകണമെന്ന് പറഞ്ഞു. കർത്താവിന് തെറ്റുപറ്റിയതല്ലേ? വെസ്പേഷ്യന്റെ സൈന്യം വന്ന് വളഞ്ഞു കിടക്കുമ്പോഴാണ് വെസ്പേഷ്യന്റെ ചെവിയിൽ മറ്റൊരു വാർത്ത വന്നു, റോമിൽ നീറോ ചക്രവർത്തി മരിച്ചുപോയി. റോമിൽ നീറോ ചക്രവർത്തി മരിച്ചു എന്ന് കേട്ടപ്പോൾ നോക്ക, ഈ യെരുശലേമിനെ അടക്കി ഭരിക്കുന്നതിനെക്കാട്ടിൽ പ്രാധാന്യത റോമിലോട്ട് ചെന്ന് ആ രാഷ്ട്രീയ പ്രത്യേക പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ വെസ്പേഷ്യൻ അവിടെ ഭരണം ഏറ്റെടുക്കേണ്ടത് ആവശ്യമായിരുന്നു. വെസ്പേഷ്യൻ മടങ്ങിപ്പോയി. നോക്ക, വളഞ്ഞിരുന്ന സൈന്യം അവിടെ നിന്ന് പോയപ്പോൾ അന്ന് അനേക ഭക്തന്മാർ, യേശുക്രിസ്തു വിശ്വസിച്ച ഭക്തന്മാർ, കർത്താവിൻ്റെ വാക്കുകൾ ഓർത്തിട്ട് യെരുശലേം പട്ടണം വിട്ടവർ ഓടി പെല്ല എന്ന് പറയുന്ന സ്ഥലത്തും മറ്റോ അവർ പോയി പാർത്തു. അവിടെ കൊണ്ട് അവസാനിക്കല്ല ചരിത്രം. അല്പം കഴിഞ്ഞു, 70 വന്നു. വീണ്ടും റോമൻ സൈന്യം തീത്തോസ് എന്ന് പറയുന്ന സൈന്യാധിപന്റെ നേതൃത്വത്തിൽ വീണ്ടും യെരുശലേമിനെ വളഞ്ഞു. തീത്തോസ് പ്രത്യേക കൽപ്പന കൊടുത്തിരുന്നു, ദേവാലയം നശിപ്പിക്കരുത് എന്നൊരു കൽപ്പന കൊടുത്തിരുന്നു. ആ സമയം തീത്തോസ് അവിടെ ഇല്ലായിരുന്നു, സൈന്യത്തെ കാര്യങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് താൻ അവിടെ നിന്ന് അല്പം മാറി നിൽക്കുന്ന മാറിപ്പോയ ഒരു സന്ദർഭത്തിൽ മറ്റൊരു കാര്യം സംഭവിച്ചു. റോമൻ സൈന്യം ദേവാലയത്തിന് തീവച്ചു, ആ പട്ടണത്തെ നശിപ്പിച്ചു. പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയ വാക്യം ഒന്നുകൂടെ ഞാൻ വായിക്കട്ടെ, പിന്നെ വരുമാനിക്കുന്ന പ്രഭുവിന്റെ പടജ്ജനം. നോക്ക, ഇറ്റ് ഈസ് നോട്ട് ദ പ്രിൻസ് ബട്ട് ദ ആർമി ഓഫ് ദ പ്രിൻസ്, ദ സോൾജേഴ്സ് ഓഫ് ദ പ്രിൻസ്. ആ പ്രഭുവിന്റെ പടജ്ജനമാണ് നഗരത്തെ നശിപ്പിക്കുന്നത്. വെസ്പേഷ്യൻ നശിപ്പിച്ചില്ല, തീത്തോസ് നശിപ്പിച്ചില്ല, തീത്തോസിന്റെ സൈന്യം, റോമൻ സൈന്യമാണ് ആ പട്ടണത്തെ നശിപ്പിച്ചത്. ചരിത്രം അത് നമുക്ക് സാക്ഷ്യം പറയുമ്പോൾ നമ്മുടെ മുന്നിലുള്ള വേദവാക്യങ്ങൾ സത്യമാണെന്നും കൃത്യമാണെന്നും ദൈവജനമാണെന്നും വീണ്ടും തെളിയിക്കുകയാണ്. അവർ നഗരത്തെ നശിപ്പിച്ചു, അവർ വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിച്ചു. എന്നാൽ ഇവിടെ വീണ്ടും പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തി, അവസാനത്തോളം യുദ്ധങ്ങളും ശൂന്യങ്ങളും നിർണയിക്കപ്പെട്ടിരിക്കുന്നു. നോക്ക, 69 ആഴ്ചവട്ടം അവസാനിച്ചിട്ട് 70 ആഴ്ചവട്ടമാണ് നടക്കേണ്ടത്. എന്നാൽ 69 ആഴ്ചവട്ടത്തിന്റെ മധ്യത്തിൽ പരിശുദ്ധാത്മാവ് ഒരു പ്രയോഗം പ്രയോഗിച്ചു. എന്താണ്? ശൂന്യങ്ങളും യുദ്ധങ്ങളും നിർണയിച്ചിരിക്കുന്നു. 69 ആഴ്ചവട്ടം കഴിഞ്ഞ് വീണ്ടും നിവർത്തിക്കപ്പെടേണ്ട ഒരു ആഴ്ചവട്ടത്തിന്റെ മധ്യത്തിൽ നോക്കുക, അവിടെ പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, യുദ്ധങ്ങളും ശൂന്യങ്ങളും നിർണയിച്ചിരിക്കുന്നു. ശൂന്യങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? എംപ്റ്റിനെസ്. വീണ്ടും ഞാൻ ഓർപ്പിക്കട്ടെ, യെരുശലേം കഴിഞ്ഞ നാളുകളിൽ ശൂന്യമായി കിടന്നില്ലേ? യെരുശലേം പട്ടണം കഴിഞ്ഞ നാളുകളിൽ ശൂന്യമായി കിടന്നില്ലേ? യഹൂദൻ ലോകത്തിന്റെ നാനാ കോണിൽ 70 റോമൻ സൈന്യത്താൽ ചിതറിക്കപ്പെട്ടിട്ട് ആ പട്ടണം ശൂന്യമായി കിടക്കുമ്പോൾ ദൈവാത്മാവ് മുമ്പുകൂട്ടി രേഖപ്പെടുത്തി, 69 ആഴ്ചവട്ടത്തിന്റെ മധ്യത്തിൽ ശൂന്യങ്ങളും യുദ്ധങ്ങളും നിർണയിക്കപ്പെട്ടിരിക്കുന്നു. 2 ലോകമഹായുദ്ധം നടന്നു, എത്രയോ യുദ്ധങ്ങൾ നടന്നു, ദൈവത്തിന്റെ ആലോചനയ്ക്ക് ഒട്ടും തെറ്റുവന്നിട്ടില്ലേ? ആ പട്ടണം ശൂന്യമായി കിടന്നു. എന്നാൽ 70 ആഴ്ചവട്ടം ഇനി നിവർത്തിക്കപ്പെടണം. അത് പെടേണ്ടതിന് മുമ്പ് യെരുശലേമിൻ്റെ ശൂന്യത മാറുന്നത് നമ്മുടെ കൺമുമ്പിൽ കാണുന്നു. ആ പട്ടണം പണിയപ്പെടുന്നു, കൃഷികൾ നടക്കുന്നു, യഹൂദൻ മടങ്ങി വരുന്നു. എൻ്റെ പ്രിയപ്പെട്ട കേൾവിക്കാരോട് ഞാൻ ഓർപ്പിക്കട്ടെ, ഈ പഠനത്തിൽ നിന്ന് 69 ആഴ്ചവട്ടത്തിനും 70 ആഴ്ചവട്ടത്തിനും മധ്യത്തിൽ ശൂന്യങ്ങളും യുദ്ധങ്ങളും നിർണയിക്കപ്പെട്ടുവെന്ന് ദൈവം പറഞ്ഞപ്പോൾ, കഴിഞ്ഞ നാളുകളിൽ ശൂന്യമായി കിടന്ന സ്ഥലം, ശൂന്യമായി കിടന്ന പട്ടണം വീണ്ടും ആളുകൾ വന്ന് നിവാസികളായി. അത് പണിയപ്പെടുമ്പോൾ മറ്റൊരു സത്യം നമ്മെ പഠിപ്പിക്കുന്നു, 70 ആഴ്ചവട്ടം ഇതാ നിവർത്തിക്കപ്പെടാൻ പോകുന്നു. യെസ്, നവാവസാന ഘട്ടത്തിൽ വന്നു എന്നുള്ളത് ഈ 70 ആഴ്ചവട്ടത്തിൻ്റെ പഠനം നമ്മെ പഠിപ്പിക്കുന്നു. നാം വളരെ ഭയത്തോടെ ജീവിക്കേണ്ട കാലഘട്ടം. ഇനിയുമുള്ള ഒരു ആഴ്ചവട്ടം, അതായത് 69 ആഴ്ചവട്ടം നിവർത്തിക്കപ്പെട്ടു, ഒരാഴ്ചവട്ടം നിവർത്തിക്കപ്പെടണം. എന്നാൽ ആ ആഴ്ചവട്ടം നാം ഒരു കാര്യം വായിക്കുന്നു, വരുവാനിരിക്കുന്ന പ്രഭുവിൻ്റെ പടജ്ജനമാണ് പട്ടണത്തെ നശിപ്പിച്ചത്. ദൈവാത്മാവ് രേഖപ്പെടുത്തിയ വാക്ക് ശ്രദ്ധിച്ച്, വരുവാനിരിക്കുന്ന പ്രഭുവിൻ്റെ പടജ്ജനം. അപ്പം വരുവാനിരിക്കുന്ന പ്രഭുവിൻ്റെ പടഞ്ഞനം യെരുശലേമിനെ നശിപ്പിച്ചത്, ദേവാലയത്തെ നശിപ്പിച്ചത് റോമൻ സൈന്യമാണെങ്കിൽ വരുവാനിരിക്കുന്ന പ്രഭു എവിടെ നിന്നാണ് വരേണ്ടത്? റോമിൽ നിന്ന് വരണം. കാരണം വരുവാനിരിക്കുന്ന പ്രഭുവിൻ്റെ പടഞ്ജനമാണ് നഗരത്തെ നശിപ്പിച്ചത്. യെരുശലേമിനെ നശിപ്പിച്ചത് റോമാക്കാരാണെങ്കിൽ ഈ വചനത്താൽ വളരെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നു, വരുവാനിരിക്കുന്ന പ്രഭു ഒരു റോമനാണ്. എന്നെ പ്രിയപ്പെട്ടവരോട് വീണ്ടും ഓർപ്പിക്കട്ടെ, ദാനിയേൽ പ്രവചനം 2:7 നമ്മൾ പഠിച്ചപ്പോൾ റോമൻ സാമ്രാജ്യം ശിഥിലീകരിക്കപ്പെട്ടിട്ട് രണ്ടാമതൊരു നവോത്ഥാനം അതിനുണ്ട്. നമ്മൾ ഇന്ന് യൂറോപ്പിൽ കണ്ണോടിക്കുമ്പോൾ കാണുന്ന വസ്തുത, ആ നവോത്ഥാനത്തിനു വേണ്ടി യൂറോപ്പ് സടകുടഞ്ഞെഴുന്നേറ്റ് കഴിഞ്ഞു, യൂറോപ്പ് ചലനാത്മകമായി കഴിഞ്ഞു, യൂറോപ്പ് ലോകരാഷ്ട്രീയ മണ്ഡലത്തിൽ സ്വാധീനത ചെലുത്തി തുടങ്ങി. യേശുക്രിസ്തു ഈ ഭൂമിയിൽ ഒന്നാമത് വന്നപ്പോൾ ഒരു റോമൻ സാമ്രാജ്യം വളരെ അഗ്രഗണ്യന്മാരായി രാഷ്ട്രീയ മണ്ഡലത്തിൻ്റെ ഔന്നത്യത്തിൽ വഹിച്ചിരുന്നത് പോലെ, യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് സമീപിക്കുമ്പോൾ വീണ്ടും വരുമാനിക്കുന്ന പ്രഭുവിൻ്റെ പടജ്ജനമായ റോമാക്കാർ ഔന്നത്യത്തിലേക്ക് ഉയരുമെന്നുള്ളത് വചനം കാണിക്കുന്നതനുസരിച്ച് റോം വീണ്ടും നവോത്ഥാനം പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന യൂറോപ്പ് ചലനാത്മകമായി കഴിഞ്ഞു. എന്നാൽ അവരുടെ മധ്യത്തിൽ എഴുന്നേറ്റ് വരുന്ന പ്രഭു, അവൻ എന്താ ചെയ്യുന്നത്? 27 അവൻ ഒരാഴ്ചവട്ടത്തോട് പലരോടും നിയമത്തെ കഠിനമാക്കും. അങ്ങനെയല്ല ഇംഗ്ലീഷിൽ, ഹി ഷാൽ മേക്ക് എ സ്ട്രോങ് കവനന്റ് വിത്ത് മെനി. അവൻ വളരെ കട്ടിയുള്ള ഉറപ്പുള്ള ഒരു ഉടമ്പടി പലരോടും അവൻ ചെയ്യും. ഇന്ന് ലോകം പല ഉടമ്പടികളെ കുറിച്ച് കേട്ടിട്ടുണ്ട്, ഒരുപാട് പീസ് അക്കോർഡ്സ്, ഒരുപാട് സമാധാന ഉടമ്പടികൾ, ക്യാമ്പ് ഡേവിഡ് അക്കോർഡ്, ഓസ്ലോ പീസ് അക്കോർഡ്, ഇങ്ങനെയുള്ള ഉടമ്പടികളൊക്കെ പലതും കേട്ടു. അതെല്ലാം യെരുശലേമിനുള്ള ബന്ധത്തിൽ, യഹൂദനുള്ള ബന്ധത്തിൽ സമാധാന ഉടമ്പടിക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങളായിരുന്നു. എന്നാൽ ഇവിടെ വായിക്കുന്നു, റോമിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന, യൂറോപ്പിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന വലിയ ഭരണകർത്താവ് ഒരു ആഴ്ചവട്ടം 7 അനേകരോട് അവൻ ഉടമ്പടി ചെയ്യും. ഇന്ന് ലോകം നോക്കിക്കൊണ്ടിരിക്കുന്ന ശക്തനായ ഒരു രാഷ്ട്രീയ നേതാവ്, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പഠിച്ചതുപോലെ അദ്ദേഹം രാഷ്ട്രീയ മണ്ഡലത്തിൽ മധ്യപൂർവദേശത്തെ കലുഷമായ പ്രശ്നത്തിന് പരിഹാരം വരുത്തി ലോകത്തിൽ സമാധാനം സ്ഥാപിക്കുവാൻ 7 ഉടമ്പടി അവൻ കൊണ്ടുവരും. അവൻ ആ ഉടമ്പടി ഉണ്ടാക്കിയ ശേഷം കൃത്യം 7 കഴിയുമ്പോൾ യേശുക്രിസ്തു സ്വർഗത്തിൽ നിന്ന് മഹത്വ പ്രത്യക്ഷതയുണ്ടാകും. Once he make a covenant with Jewish people, then a 7-year countdown will start for the Lord's glorious second coming. അവൻ യഹൂദനോട് 7 ഉടമ്പടി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉടൻ പിന്നൊരു 7 കൗണ്ട് ഡൗൺ ആരംഭിക്കുകയാണ്, കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയ്ക്ക് വേണ്ടിയുള്ള കൗണ്ട് ഡൗൺ. എന്നാൽ എൻ്റെ കേൾവിക്കാരുടെ മധ്യത്തിൽ രക്ഷിക്കപ്പെട്ട ദൈവത്തോട് ഞാൻ ഓർപ്പിക്കട്ടെ, ഇതൊന്നും കാണുവാൻ നമ്മളിവിടെ ഇല്ല. ഇതിനൊക്കെ മുമ്പ് തന്നെ, ഈ ഉടമ്പടിക്ക് മുമ്പ് തന്നെ നമ്മളിവിടെ നിന്ന് മാറ്റപ്പെടും. നമ്മളിവിടെ നിന്ന് കർത്താവിനെ കണ്ടുമുട്ടുവാൻ മധ്യാഴ്ചയിലേക്ക് എടുത്തോളപ്പെടും. എന്നാൽ ഇവിടെ വീണ്ടും വായിക്കുന്നു, അവൻ ആഴ്ചവട്ടത്തിൻ്റെ മധ്യേ അവൻ ഹനനയാകവും ഭോജനയാകവും നിർത്തലാക്കും. മ്ലേച്ഛതകളുടെ ചെറുകിന്മേൽ ശൂന്യമാക്കുന്നവൻ വരും, നിർണയിക്കപ്പെട്ടിരിക്കുന്ന സമാപ്തിയോളം ശൂന്യമാക്കുന്നവൻ മേൽ കോപം ചൊരിയും. വചനത്തിൽ വളരെ വ്യക്തമായി വെളിപ്പാട് ദിവസവും 11 ആദ്യത്തെ 3 വാക്യങ്ങളിൽ 42 ജാതികൾ യെരുശലേമിനെ ചവിട്ടും. 1260 ദിവസം, 3.5 വർഷം ചവിട്ടും. വെളിപ്പാട് ദിവസം 13:5-7 42 മാസം, വീണ്ടും അത് 3.5 വർഷം. ദാനിയൽ പ്രവചനം 7:25-12:7, വീണ്ടും ഒരു 3.5 വർഷത്തിൻ്റെ കണക്ക്. 7-ാം അധ്യായത്തിൻ്റെ ദാനിയൽ പ്രവചനം 7:25 നമ്മൾ നേരത്തെ പഠിക്കുകയുണ്ടായി. അവിടെ നാം വായിക്കുന്നു, കാലവും കാലങ്ങളും കാലാംശവും. ഫോർ എ ടൈം ആൻഡ് ടൈംസ് ആൻഡ് ഹാഫ് എ ടൈം, എ ടൈം ടൈംസ് ആൻഡ് ഹാഫ് എ ടൈം, 3.5 times, 3.5 വർഷം. 12-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ അവിടെ നാം വായിക്കുന്നുണ്ട്, ഇനി കാലവും കാലങ്ങളും കാലാർത്ഥവും ചെല്ലും. ഫോർ എ ടൈം ടൈംസ് ആൻഡ് ഹാഫ് എ ടൈം, ടൈം ടൈംസ് ആൻഡ് ഹാഫ് എ ടൈം, 3.5 വർഷം. നോക്കുക, അനേക പ്രാവശ്യം വെളിപാട് പുസ്തകത്തിലും ദാനിയേലിൻ്റെ പുസ്തകത്തിലും 1260 ദിവസം ഒരു കണക്ക് പറയുന്നു, 42 മാസം ഒരു കണക്ക് പറയുന്നു, 3.5 വർഷം ഒരു കണക്ക് പറയുന്നു. 42 മാസം എന്ന് പറയുന്നത് 3.5 വർഷമാണ്, 1260 ദിവസം എന്ന് പറയുന്നത് 3.5 വർഷമാണ്. ഈ 3.5 വർഷത്തിൻ്റെ കണക്ക് ഇവിടെ നമ്മളൊന്ന് ശ്രദ്ധിച്ചേ. ഒരു ആഴ്ചവട്ടം, 7 വർഷം, അതിൻ്റെ മധ്യേ അവൻ ഈ ഉടമ്പടി ലംഘിക്കുമ്പോൾ ശേഷിക്കുന്ന 3.5 വർഷമാണ് വചനത്തിൽ ചൂണ്ടിക്കാണിക്കുന്ന. 42 മാസം, 1260 ദിവസം, 3.5 വർഷം എന്നുള്ളത് വളരെ വ്യക്തമാണ്. ആ 3.5 വർഷത്തിന് നമ്മൾ പറയുന്നത് മഹോപദ്രവകാലം. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പീഡയുടെ കാലഘട്ടം. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ പോലെ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടം അന്ന് സംഭവിക്കും. മനുഷ്യൻ മരണം കൊതിക്കും, മരണം അവരെ വിട്ടുപോകും. അപ്പോൾ ഇവിടെ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, യഹൂദനുള്ള ബന്ധത്തിൽ, അവൻ്റെ പട്ടണത്തോടുള്ള ബന്ധത്തിൽ 70 ആഴ്ചവട്ടം നിയമിച്ചു. ആ ആഴ്ചവട്ടത്തിൻ്റെ കണക്ക് നമ്മൾ ശ്രദ്ധിച്ചപ്പോൾ അർത്ഥശ്രേഷ്ഠ രാജാവ് നെഹെമ്യാവിന് കൽപ്പന കൊടുത്തത് മുതൽ യേശുക്രിസ്തു വരെ വചനത്തിൽ വെളിപ്പെടുത്തിയ പോലെ 69 ആഴ്ചവട്ടമായിരുന്നു. 483 വർഷം കൃത്യമായി നിവർത്തിക്കപ്പെട്ടു. വചനത്തിൽ രേഖപ്പെടുത്തിയ പോലെ പിന്നെ അവൻ ഛേദിക്കപ്പെടും, അവൻ ആരുമില്ലെന്ന് വരും. കൃത്യമായി അത് സംഭവിച്ചു. അതിൻ്റെ ശേഷം വചനം പറഞ്ഞു, പിന്നെ യെരുശലേം നശിപ്പിക്കപ്പെടും, യെരുശലേം പട്ടണം നശിപ്പിക്കപ്പെടും. അത് 70 കൃത്യമായി സംഭവിച്ചു. അത് നശിപ്പിക്കുന്നത് വചനത്തിൽ രേഖപ്പെടുത്തി ഒരു പടജ്ജനമാണ്, അത് റോമൻ സൈന്യമായിരുന്നു. ചരിത്രത്തിൽ നിന്ന് അതും കണ്ടു. ആ സൈന്യത്തോടുള്ള ബന്ധത്തിൽ വചനം രേഖപ്പെടുത്തി വരുവാനിരിക്കുന്ന പ്രഭുവിൻ്റെ സൈന്യം. അപ്പോൾ ഇനിയും പ്രത്യക്ഷപ്പെടുവാനുള്ള പ്രഭു, പ്രിൻസ് എന്ന് പറയുന്നത് റോമനാണ്. അവൻ്റെ സൈന്യം നശിപ്പിച്ചു. ആ നശിപ്പിച്ചിട്ട് 70-ാം ആഴ്ചവട്ടം വരെ ശൂന്യങ്ങൾ നിർണയിക്കപ്പെട്ടു. ശൂന്യങ്ങൾ, യെരുശലേമിൻ്റെ ശൂന്യാവസ്ഥ, യെരുശലേമിൻ്റെ ശൂന്യാവസ്ഥ. യഹൂദൻ ചിതറിക്കപ്പെട്ട് ശൂന്യമായി കിടക്കുന്ന ആ കാലഘട്ടം, യുദ്ധത്തിൻ്റെ കാലഘട്ടം. ഇന്ന് ശൂന്യത മാറി, യഹൂദൻ മടങ്ങി വന്നു. കാര്യങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, 70-ാം ആഴ്ചവട്ടം നിവർത്തിക്കപ്പെടാൻ പോകുന്നു. 70-ാം ആഴ്ചവട്ടം നിവർത്തിക്കപ്പെടുന്നതിന് മുമ്പ് തൻ്റെ സഭ ഇവിടെ നിന്ന് മാറ്റപ്പെടും. കർത്താവ് വാക്ക് പറഞ്ഞു, ഭൂമിയിലെങ്ങും വരുന്ന പരീക്ഷാകാലത്ത് ഞാൻ നിന്നെ കാക്കും. ഒരു കാര്യം തീർച്ചയാണ്, 70-ാം ആഴ്ചവട്ടത്തിന് നിവൃത്തിക്ക് വേണ്ടി കാര്യങ്ങൾ കൃത്യമായി ഒരുങ്ങുമ്പോൾ എൻ്റെ വീണ്ടെടുപ്പ്, നിങ്ങളുടെ വീണ്ടെടുപ്പ് വളരെ സമീപിച്ച് കഴിഞ്ഞു. കർത്താവ് മടങ്ങി വരും, നമ്മളെ മധ്യാഴ്ചയിൽ ചേർക്കും. നമ്മുടെ വായിച്ചതുപോലെ, രേഖപ്പെടുത്തിയ പോലെ 70-ാം ആഴ്ചവട്ടത്തിന് വേണ്ടി ആ പ്രഭു പ്രത്യക്ഷപ്പെടും. അതിനുവേണ്ടി കാര്യങ്ങൾ ഒരുക്കപ്പെട്ടതുകൊണ്ട് ഒരു കാര്യം വളരെ വ്യക്തമാണ്, നാം ജീവിക്കുന്നത് അന്ത്യത്തിൻ്റെ അവസാന ദിവസങ്ങളിലാണ്. രക്ഷിക്കപ്പെടാത്തവർ രക്ഷിക്കപ്പെടുകയും രക്ഷിക്കപ്പെട്ട ദൈവജനം ഉണർന്ന് തങ്ങളുടെ സമയങ്ങളെ വിലയേറിയതായി എണ്ണിക്കൊണ്ട് ഉപയോഗിക്കാൻ ദൈവം സഹായിക്കട്ടെ. ഈ ആഴ്ചവട്ടത്തിൻ്റെ കണക്കുകളെ വീണ്ടും പഠിക്കുക, ധ്യാനിക്കുക. ഇത് പഠിക്കുമ്പോൾ പ്രവചനത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, അതായത് പ്രവചനത്തിൻ്റെ പശ്ചാത്തലം നമുക്ക് ഗ്രഹിക്കും എന്നുള്ളത് മാത്രമല്ലേ, പ്രവചനം കൃത്യമായി വിലയിരുത്തിക്കൊണ്ട് സർവജ്ഞാനിയായ ദൈവത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ വലുപ്പം, പദ്ധതികളുടെ ഗാംഭീര്യത, വാസ്തവത്തിൽ ദൈവത്തിൻ്റെ ആലോചനയുടെ ബഹുത്വം, യേശുക്രിസ്തുവിനുള്ള ബന്ധത്തിലുള്ള പഠനത്തിൻ്റെ മഹത്വമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. കൂടുതലായത് മനസ്സിലാക്കുവാൻ പരിശുദ്ധാത്മാ നമ്മെ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. അവൻ്റെ വലിയ നാമം മഹത്വപ്പെട്ടേ.